ശ്രേഷ്ഠ ദൈവമക്കൾ, ഈ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ഉം 2-ഉം വേദവാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ഉം 2-ഉം വേദവാക്യങ്ങൾ.
അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്ന ഞാൻ കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യവും അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായു സിംഹത്തിന്റെ വായു പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു.
വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് ശ്രവിച്ചിരിക്കുന്ന ഈ വേദവാക്യത്തിനാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളെ കണ്ണടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേദത്തിന്റെ ജീവന്റെ വചനം തന്റെ മക്കളായ നമുക്ക് സ്വർഗം ഒരുക്കി തന്നിരിക്കുന്ന ഈ രാത്രി ദൈവവചനത്തിന്റെ വാതിൽ തുറക്കുവാൻ മനുഷ്യ ശബ്ദം കേട്ടും ഉരുളിച്ച ലോകത്തിൽ ദൈവശബ്ദത്തിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിന്റെ വചനത്തിനായി നന്ദി. നീ ഞങ്ങൾക്ക് തരുന്ന ദൂതിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനം ആഴമാണല്ലോ. ആഴത്തിന് അകത്തിറങ്ങിച്ചെന്ന് മർമ്മങ്ങൾ കൊത്തിയെടുത്ത് ഞങ്ങൾ കൊന്നിച്ച് സന്തോഷിപ്പാൻ ഇത് രാത്രി സ്വർഗം ഇടയാക്കണമേ. അത്ഭുതം നാഥൻ ചെയ്യണമേ. ദുഷ്ടശക്തികൾ ദേശത്ത് വരുവാൻ അനുവദിക്കരുത്. അന്ധകാര ശക്തികൾ, ദേശാന്തര ശക്തികൾ, പ്രതികൂലത്തിന്റെ ശക്തികൾ ഇപ്പോൾ തന്നെ ഈ ദേശം വിട്ട് മാറട്ടെ. ആരെങ്കിലും സംശയത്തോട് കൂടെ മറ്റുള്ള ചിന്തയോട് കൂടെ ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം കേൾക്കുവാൻ നിൽക്കുന്നുവെങ്കിൽ അവരെ ഉള്ളത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് ക്രിയ ചെയ്തു കൊണ്ടിരിക്കണമേ. ജീവന്റെ വചനം അവരെ ഉള്ളിൽ ക്രിയ ചെയ്യുവാൻ യേശുവിന്റെ നാമത്താൽ അവൻ വിടുതൽ പ്രാപിപ്പാൻ, യേശുവിന്റെ നാമത്താൽ അവർ സൗഖ്യം പ്രാപിപ്പാൻ ഇന്ന് രാത്രി സ്വർഗം വെളിയാക്കണമേ. അത്ഭുതം ചെയ്യാൻ പോകുകയാൽ സ്തോത്രം. നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നാം ദൈവത്തെ സ്തുതിക്കുന്നു. വേദപുസ്തകത്തിലെ ശ്രേഷ്ഠമായ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും പോരാ. വളരെ നാളുകൾ പഠിച്ചാലും തീരാത്ത ആത്മീക ചൈതന്യം തുളുമ്പുന്ന വേദഭാഗമാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട് പുസ്തകം. ദൈവദാസന്മാർ സാധാരണ ഓർപ്പിക്കുന്നത് പോലെ വെളിപ്പാട് പുസ്തകത്തെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാൻ പോകുന്നത്. ശ്രേഷ്ഠമായ 3 വിധത്തിൽ തിരിച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ വ്യക്തമായ വിഷയം മനുഷ്യന്റെ രക്ഷയും അവന്റെ വിടുതൽ പ്രാപിക്കേണ്ട അവസ്ഥയും ആണ്. ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. വേദപുസ്തകത്തിലെ ആരംഭ പുസ്തകം എഴുപത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവം മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചു. 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ ആ മനുഷ്യനെ ഓർത്ത് ദൈവം അനുതപിച്ചു. 6-ാം ദിവസം സൃഷ്ടിച്ച മനുഷ്യനെ ഓർത്ത് ഉൽപ്പത്തി 6:6 ദൈവം അനുതപിച്ചു. അനുതാപത്തിന്റെ അവസ്ഥയിൽ കണ്ട മനുഷ്യന് വേണ്ടി യേശു അനവധി മാർഗങ്ങൾ ദൈവം ഒരുക്കി. അങ്ങനെ വേദപുസ്തകത്തിലെ 66-ാം പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകത്തിൽ വായിപ്പിച്ചു വരുമ്പോൾ 666-ാം ഭീകര മുദ്ര പതിച്ച് മനുഷ്യൻ നരകത്തിനംശി ആകാതിരിക്കേണ്ടതിന് രക്ഷയുടെ മാർഗം ഓതിക്കൊടുക്കുവാൻ സർവശക്തനായ ദൈവം തന്റെ ദാസനായി യോഹന്നാന് വെളിപ്പെടുത്തിയ അനുഗ്രഹിക്കപ്പെട്ട പ്രവചനമാണ് വെളിപ്പാട് പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിന്റെ അകത്തേക്ക് ഇറങ്ങി അതിന്റെ ആഴങ്ങൾ പഠിപ്പാൻ ആർക്കും തന്നെ കഴിയത്തില്ല. എങ്കിലും അതിൽ ചിലത് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പഠിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. വെളിപ്പാട് പുസ്തകത്തിന് 3 ഭാഗമുണ്ടെന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. 1-ാം ഭാഗം, നീ കണ്ടത് എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒക്കെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു രൂപമുണ്ട്. താടി വെച്ച്, മുടി നീട്ടി വളർത്തി, ഒരു കുപ്പായമിട്ട് ഇരിക്കുന്ന യേശുവിനെ സ്വാഭാവികമായിട്ട് ഫോട്ടോയിൽ കണ്ട് പരിചയമുള്ളത് കൊണ്ട് നമ്മുടെ ഒക്കെ ചിന്തയിൽ ആ യേശു ഓടിയെത്തും. ചില യേശുവിനെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് തലയിൽ മുൾക്കിരീടം ചൂടി മാറത്തൊരു ചങ്കിന്റെ ആകൃതി വെച്ച്, ചില അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽപ്പെട്ട ചില പ്രകാശ തരംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ചോരകൾ ഒഴുക്കി നിൽക്കുന്ന ഒരു ഗുരുനാഥനെ ഫോട്ടോയിൽ
മഹിമയിൽ ദർശിക്കുന്ന കണ്ട് ജനങ്ങൾ അതായിരിക്കും യേശു എന്ന് കാണാറുണ്ട്. ഇന്ന് രാത്രി ആരംഭത്തിൽ ഓർപ്പിക്കട്ടെ, വെളിപ്പാട് പുസ്തകം ആരംഭ ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നു, യേശു ആരെ, അവൻ എങ്ങനെ ഉള്ളവൻ, അവന്റെ രൂപം എന്ത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ സപ്ത ഗുണങ്ങൾ വരച്ച് കാണിക്കുന്ന ഭാഗമാണ് നീ കണ്ടത്. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, വെളിപ്പാട് പുസ്തകത്തിൽ എന്തിന് യേശുവിന്റെ സപ്ത ഗുണം വരച്ചു കാണിച്ചു? കാരണമുണ്ട്, മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. സ്തോത്രം. ഇന്ന് മനുഷ്യൻ അനവധി രൂപത്തെ ആരാധിച്ച് ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അനാചാരത്തിന് പിന്നിൽ പോകുമ്പോൾ എന്റെ യേശുവിന്റെ പടം എടുക്കുവാനോ ഫോട്ടോ എടുക്കുവാനോ യേശു ഇന്ന് വരെ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. യേശുവിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല. ഇന്ന് നാം കാണുന്ന ആ ഫോട്ടോ യേശുവിന്റെ അല്ല. സ്തോത്രം. നമ്മുടെ ക്രൈസ്തവർ വീട്ടിൽ വെക്കുന്ന ആ ഫോട്ടോ യേശുവിന്റെ അല്ല, ഏതോ യഹൂദന്റെ രൂപത്തിൽ ഏതോ യഹൂദ ചിത്രകാരൻ വരച്ചു വെച്ച അവസ്ഥയാണ്. അത് യേശുവിന്റെ ഫോട്ടോ അല്ല. യേശുവിന്റെ ഫോട്ടോ എടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. എന്തുകൊണ്ടെന്നാൽ യേശുവിന്റെ ഫോട്ടോ എടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. അതിന് കാരണമുണ്ട്. വെളിവേദപുസ്തകത്തിന്റെ ആരംഭ പുസ്തകങ്ങൾ പഠിച്ചാൽ ആവർത്തന പുസ്തകത്തിൽ സ്വർഗം ഇപ്രകാരം അരുളി ചെയ്തു. ആവർത്തന പുസ്തകത്തിൽ ദൈവം ഓർപ്പിച്ചത് എങ്ങനെയാ? ആകാശത്തിലെങ്കിലും ഭൂമിയിലെങ്കിലുമുള്ള ഒരു പ്രതിമയും ഉണ്ടാക്കരുത്, ഒരു രൂപവും വെക്കരുത്, അതിനെ നമസ്കരിക്കരുത്. ആണിന്റെ എങ്കിലും പെണ്ണിന്റെ എങ്കിലും ഇഴജാതിയുടെ എങ്കിലും രൂപമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് എന്ന് ആവർത്തന പുസ്തകം 4:15 മുതൽ ഇസ്രായേൽ മക്കൾക്ക് ഉപദേശം കൊടുത്തു. ഈ ഉപദേശം കൊടുത്തത് ഇവൻ തമ്പുരാൻ തന്നെ. വീണ്ടും ചിന്തിച്ചു, ഇങ്ങനെ കൊടുത്താൽ ഇവർ പലപ്പോഴും തെറ്റിപ്പോകും. അതുകൊണ്ട് വേദപുസ്തകത്തിലെ ആവർത്തന പുസ്തകം 5:10 വന്നപ്പോൾ 8 ദൈവം വ്യക്തമായി രൂപത്തിന്റെ വ്യക്തമായ അവസ്ഥ എടുത്തു കാണിച്ചു പഠിപ്പിച്ചു. അവിടെ വായിക്കുന്ന എങ്ങനെയാ? മേളിൽ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്. ആ വാക്യനെ വളരെ ചിന്തിപ്പിച്ചു. മേലെ സ്വർഗത്തിൽ എങ്കിലും, സ്വർഗത്തിലുള്ളത് ആരെ? പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധ റൂഹയാം ദൈവം, ത്രീ ഏക ദൈവമാണ് സ്വർഗത്തിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് വന്നവനായി സ്വർഗത്തിൽ കയറിപ്പോയ യേശു അല്ലാതെ ആരും സ്വർഗത്തിൽ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മ വന്ന സാക്ഷാൽ ദൈവം മാത്രം സ്വർഗത്തിലുള്ളപ്പോൾ എന്തിന് വചനത്തിൽ പറഞ്ഞു സ്വർഗത്തിൽ എങ്കിലും ഉള്ള? അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രൂപത്തെയോ യേശുവിന്റെ രൂപത്തെയോ ആത്മാവിന്റെ രൂപത്തെയോ വരച്ചു കാണിച്ചു വെച്ച് അതിനെ അനാവൃതമാക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല. ഇസ്രായേൽ മക്കൾ കൽപ്പന കൊടുത്തപ്പോൾ കൊടുത്ത കൽപ്പനയിൽ ഒരു കൽപ്പന ഇങ്ങനെയാ, എന്റെ നാമം വൃതായി എടുക്കരുത്. ദൈവത്തിന്റെ മക്കളെ, അവന്റെ രൂപം കൊടുത്തിരുന്നുവെങ്കിൽ അത് വൃതാവായി എന്റെ തെളിവുകൾ പഠിപ്പിക്കുവാൻ മണിക്കൂറുകൾ വേണമെങ്കിലും ചില വാക്കുകൾ എടുത്തു പറയട്ടെ. അനേക ക്രൈസ്തവ കുടുംബങ്ങൾ പഠിച്ചു നോക്കെ, അനേക ക്രൈസ്തവ വ്യക്തികളെ പഠിച്ചു നോക്കെ. നമ്മുടെ വടക്കൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, മധ്യ തിരുവിതാംകൂർ ഭാഗത്തേക്ക് വന്നാൽ ചാരായ ഷാപ്പുകൾ നടത്തുന്ന അബ്ഗാരി കോണ്ടാക്ടർമാരിൽ ബഹുഭൂരിപക്ഷം വ്യക്തികൾ ക്രൈസ്തവരാ. സ്തോത്രം. അനേക ഷാപ്പുകൾ ഉടമകൾ ക്രിസ്ത്യാനികളുണ്ട്. എനിക്ക് അനേകരെ അറിയാം, ഈ ക്രൈസ്തവരുടെ ഷാപ്പുകൾക്കകത്തും യേശുവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, സാധാരണ ചായക്കട നടത്തുന്ന ചായക്കടക്കാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞുതരും, രാവിലെ എഴുന്നേറ്റ് ഒരു ചായ എടുത്തു കഴിഞ്ഞ് അവരാദ്യം ചെയ്യുന്നത് അവൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോ അവരുടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് മുൻപാകെ തിരികെത്തിച്ചിട്ട് ആദ്യത്തെ ചായ കൊണ്ടുപോയി ഈ ഫോട്ടോയ്ക്ക് മുൻപാകെ വെക്കും. ദൈവത്തിനെ പ്രതിഷ്ഠിച്ചിട്ട് വരുന്നവർക്ക് ചായ കൊടുക്കും. ക്രൈസ്തവ സ്നേഹിത, നിന്റെ കല്ല് ഷാപ്പിലേക്ക് യേശുവിന് മുൻപാകെ നിന്റെ കല്ല് കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ട് ജനത്തിന് കൊടുക്കുവാൻ നോക്കുമ്പോ ആദ്യത്തെ കല്ല് രുചിച്ച് അതിന്റെ ടേസ്റ്റ് അറിയുന്നവനല്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു. ക്രൈസ്തലോ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരത്ത് അവിടെ ചാലക്കമ്പോളത്തിൽ, കേരളത്തിൽ അറിയപ്പെട്ട കമ്പോളമാ ചാലക്കമ്പോളത്തിൽ, അല്പ സാധനമാകുവാൻ പോയി. ഇതിനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നു പോകുമ്പോൾ ആ ചാലക്കമ്പോളത്തിൽ കയറുമ്പോൾ രണ്ട് സൈഡിലും ഫുട്പാത്തിൽ അനേക ബിസിനസ്സുകാരിപ്പുണ്ട്. ആ കൂട്ടത്തിലേക്ക് നോക്കിയപ്പോൾ ചില ഫോട്ടോകൾ നിരത്തി വെച്ച് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു. ആ ഫോട്ടോയിലേക്ക് ഞാൻ ഓടിച്ച് കണ്ണുവിട്ടു. നോക്കിയപ്പോൾ അതിനകത്ത് അനേക ദൈവങ്ങളുണ്ട്, അനേക സിനിമാ നടി നടന്മാരുണ്ട്, സിൽക്ക് സ്മിത, അതുപോലെ മോഹൻലാല്, മമ്മൂട്ടി, ഇന്ന് ഇന്നത്തെ അനേക നായകി നായകന്മാരെ അതിനെ കൂടെ ബ്രൂസലി അതിനെ കൂടി ഇങ്ങനെ നിരന്നിരിക്കുന്ന കൂട്ടത്തിനിടയ്ക്ക് യേശുവിന്റെ ഫോട്ടോ വെച്ചേക്കിയ ഞാൻ ഓർത്തു എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നു സ്വർഗത്തിലെങ്കിലുമുള്ള രൂപമുണ്ടാക്കിയത് കാരണം മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ബ്രൂസിന്റെ കൂടെ 5 രൂപ പേപ്പറിനകത്ത് വരച്ചു വെക്കേണ്ട വ്യക്തിയല്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് അങ്ങനെ യേശുവിന്റെ രൂപത്തെ നാനാവൃതമാക്കുവാൻ ദൈവത്തിന് ഇഷ്ടമല്ല ഇന്ന് രാത്രി പറയട്ടെ അതുകൊണ്ട് യോഹന്നാനോട് സ്വർഗം വെളിപ്പാടിൽ വെളിപ്പെടുത്തി കൊടുത്തു എന്റെ രൂപം എങ്ങനെ ആ ഭാഗം പഠിപ്പിക്കാൻ മണിക്കൂറുകൾ വേണം എടുക്കുന്ന വിഷയം വേറെയാ ഒന്നുകൂടി വ്യക്തമാക്കി പഠിപ്പിച്ചാൽ യേശുവിന്റെ ഒറിജിനാലിറ്റി അവന്റെ സത്വഗുണങ്ങള് എടുത്തു വരച്ചു കാണിച്ചു വ്യവസ്ഥ പ്രകാരം കൊണ്ടുവന്നിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ശ്രേഷ്ഠമായ ഒന്നാം ഭാഗം കഴിയുമ്പോൾ രണ്ടാം ഭാഗം 7 സഭാ പീരിയഡ് അതും വിവരിപ്പാൻ സമയമെടുക്കുന്നില്ല 7 സഭാ പീരിയഡ് കഴിയുമ്പോൾ 4 അധ്യായം 1 വാക്യം മുതൽ 22 അധ്യായം 21 വാക്യം വരെയുള്ള ശ്രേഷ്ഠമായ ഭാഗങ്ങളിൽ മേലാൽ സംഭവിപ്പാൻ പോകുന്ന സംഭവത്തിലെ ചുരുളുകൾ ഗോമയാ ദൈവം യോഹന്നാനെ വെളിപ്പെടുത്തി കാണിച്ചു ആ കാണിച്ച വെളിപ്പാട് പുസ്തകത്തിലെ 3 ഭാഗത്തിലെ 2 വാക്യമാണ് ഇന്ന് രാത്രി വായിച്ചത് അവരിങ്ങനെ വായിക്കുന്നു അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരു മഹാമൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യം പുള്ളിപ്പുലിയല്ല പുള്ളിപ്പുലിക്ക് സാദൃശ്യം അതിലെ കാലെ കരടിയുടെ കാൽ പോലെ അത് കരടിയല്ല കാൽ കരടിയുടെ പോലെ അതിന്റെ മുഖം മനുഷ്യ മുഖമല്ല സിംഹത്തിന്റെ മുഖം ആ സിംഹമല്ല സിംഹമുഖം അങ്ങ് വായിച്ചു വായിച്ച് ഇങ്ങ് വന്നിട്ട് പറയുക ഈ മൃഗത്തിനെ മഹാസർപ്പം അധികാരവും അവനെ ശക്തിയും അവനെ സിംഹാസനവും കൈമാറുന്നു ഇത് പഠിക്കണമെങ്കിൽ അല്പം ചരിത്രത്തിൽ കൊണ്ടുവരണം ദൈവത്തിന്റെ പൈതലെ ഈ പ്രപഞ്ചത്തെ ബൈബിൾ 10 യുഗമായി തിരിച്ചിട്ടുണ്ട് 10 യുഗമായി 1 അതിശക്ത യുഗമാ ദൂതന്മാരുടെ യുഗം പാപത്താൽ ദൈവത്തെക്കാൾ ഉയരുവാൻ ശ്രമിച്ചു നികളിച്ച ദൂതനെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ആ യുഗത്തിന് ദൈവം അടിവരയിട്ടു 2 യുഗം ആരംഭിച്ചു ഏതനിക യുഗം നിഷ്പാപയുഗം പാപമില്ലാതെ ജനിപ്പിച്ച മനുഷ്യൻ പാപമില്ലാതെ ജീവിച്ചു പാപം ചെയ്ത് ഏതനിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ അടിച്ചു പുറത്താക്കിക്കൊണ്ട് ആ യുഗത്തിന് ദൈവം അടിവരയിട്ടുകൊണ്ട് 3 യുഗം ആരംഭിച്ചു ആ യുഗമാണ് അതിശക്ത യുഗമാണ് മനസാക്ഷി യുഗം ആ യുഗത്തെ ജനങ്ങൾ നാശത്തിൽ പോയപ്പോൾ അവൻ ദൈവത്തിന്റെ വ്യവസ്ഥകൾ വിട്ട് മനസാക്ഷിയിൽ കുത്താത്ത പാപങ്ങൾ അവൻ വീണ്ടും ചെയ്തു കൂട്ടി ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ ആ യുഗത്തെ ദൈവം അടിവരയിട്ട് അവസാനിപ്പിച്ച് 4 യുഗമായ അതിശക്ത യുഗമാണ് ന്യായ പ്രമാണ യുഗം ആരംഭിച്ചു ആ യുഗത്തിൽ കണ്ണീവരെ കണ്ണ് ചെവിക്കൊരു ചെവി എന്ന് പറഞ്ഞ് ശക്തമായ പ്രവൃത്തി അയച്ചപ്പോൾ വിശുദ്ധനെ വിചാരിച്ച പലരും അപകടത്തിൽ പെടുവാൻ അനർത്ഥത്തിൽ പെടുവാൻ യേശുവിൻ ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് മുൻപാകെ പത്രമകനെ കാഴ്ച കണ്ട് ദൈവം ആ യുഗത്തിനടിവരയിട്ടിട്ട് 5 യുഗം ആരംഭിച്ചു ആ യുഗമാണ് സങ്കലന യുഗം ആ യുഗം യേശുവിന്റെയും സ്നാപക യോഹന്നാന്റെ കാലമായിരുന്നു ആ കാലഘട്ടത്തിൽ മാനവ കുലത്തിന് രക്ഷകനായി ഈ ഭൂമിയിൽ പിറക്കപ്പെട്ട യേശുവിനെ കാൽവരിയിൽ ക്രൂശിച്ചപ്പോൾ ആ യുഗത്തെ സ്വർഗം അവസാനിപ്പിച്ചിട്ട് 6 യുഗം ആരംഭിച്ചു ആ യുഗമാണ് കൃപായുഗം ഇന്ന് ആ യുഗത്തിൽ നമായിരിക്കുക ഈ യുഗം കഴിയുമ്പോൾ വീണ്ടും 4 യുഗം അതിലൊന്ന് ന്യായവിധിയുടെ യുഗം 2 അതിശക്ത മഹോപദ്രവ യുഗം അത് കഴിഞ്ഞ് അതിശക്തമായ സഹസ്രാബ്ദ യുഗം അതെ തുടർന്ന് നിത്യയുഗം ഇങ്ങനെ പ്രപഞ്ചത്തെ സ്വർഗം 10 യുഗമായി തിരിച്ചിരിക്കുന്നു ഈ യുഗത്തിന്റെ 6 യുഗമായ കൃപായുഗത്തിൽ നാം ആയിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് പലതും ചെയ്താലും തെറ്റാണെങ്കിലും ദൈവം കണ്ണടച്ചു കളയും ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട് ആരാധനയ്ക്ക് പ്രമാണമുണ്ട് ആരാധനയ്ക്ക് വ്യവസ്ഥയും പ്രമാണമുള്ളപ്പോൾ വ്യവസ്ഥയില്ലാത്ത ആരാധനക്കാരെ ഇന്ന് സ്വർഗമടിക്കാത്തതിന് കാരണം ഇത് കൃപായുഗമായതുകൊണ്ടാണ് ദൈവ പൈതലേ மோசையே சீனாய் பர்வதத்திலேக்கு கொண்டு போய் சீனாய் பர்வத உடலே பிரமாணம் கொடுத்துள்ள 40 திவசம் அவன் உருவசிப்பாக துளகி எனக்கு பாகம் வளர இஷ்டப்பட்டு கடிக்கத்தவாலே மானுஷிக அவஸ்தையுள்ள மோச அக்னி சுவாலைக்கு துளினாய சர்வசத்தன் அடுக்கலேக்க கயறி சொந்து திவசங்கள் கழியுந்தோறும் இவன் சுவாவத்தினும் இவன ரூபத்தினும் மாற்றம் வருபட்டுலகி கொல்லன் யாழக்ககத்துள்ள கரிக்கட்ட இரும்பு கஷணம் ஆலச்சூடில் வீடு கழிஞ்ச சக்கிண்டு கழியுந்தோறும் நிறம் மாறி பழுத்து சுமக்குந்த போலே 40 திவசம் கழிஞ்ச தெய்வத்திலே சோப மோசிட மேலடிச்சு அசோபக்ககத்து பொதியப்பட்ட மோசக்கு தெய்வம் தான் தன்னு கைகொண்டு வெட்டி எடுத்த கற்பலகை ககத்து பிரமாணம் தான் தன்னை எழுதி கொடுத்து இப்பிரமாணம் பிடிச்சு கொண்டு தானே கிறங்கி வந்த மோச கண்ட காய்ச்சா தெய்வத்தை சேவிக்க தண்ட தலைமுறை தண்ட புத்திரி புத்திர ஜனங்கள் தண்ட ஜனங்கள் தெய்வத்தை மறந்து விக்கிரகத்தை அழல் காய்ச்சி கண்ட மோசைக்கு கோபம் வந்து அவனை பலகெடு தோற்ற தெய்வத்தினை சட்டம் எறிஞ்சுடைச்ச மோச ஆதின் செய்தது சட்டம் உடைச்சவன் கொலபாதகனாய் சோத்திரம் அவன் வந்து வெட்டி கொல்லடான்னு பறஞ்சு கொன்னு அது கழிஞ்சு குடிக்கிறதாத்தது குடிப்பிச்சு அவசான மோசைக்கு மனசுல ஐயோ என் அகப்பட்டது அபத்தத்திலாய் போயல்லோ கரஞ்சு தெய்வத்துடையவே என மீண்டும் மடக்கி விழிக்க மடக்கி விழிச்சு விழிக்க தெய்வம் பறஞ்சு இனி பிரமாணம் வேணமெங்கி மீண்டும் 40 திவசம் நீ இருக்கணும் இருத்தி என்கிட்ட ஒரு வவஸ்த நீ இருந்த போரா இனி பலக ஞான் வெட்டி தரத்தில்ல நீ வெட்டணும் மூணு நீ வெட்டிய பலகையில் ஞான் எழுதத்தில்ல அதில் நீ எழுதான் ஞா பறையும் என்னோ ஆ யுகத்தின் பிரத்யேகதையா அன்னவன் தெற்றினால் அன்னடியா அன்னவன் கிட்டும் அடி இன்னு கிட்டாத்தது தெய்வ கிருபாயுகம் வச்சது கொண்டா ോട് അന്യഭാഷ പറയുന്ന കൂട്ടരിവിടെ ഉണ്ട് ഇവിടെയല്ല ലോകം മൊത്തം ഉണ്ട് സ്തോത്രം എന്തിന് അത്ഭുതത്തിന്റെ കൂട്ടായ്മകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുക ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ പിറകിൽ പോയിട്ടും അത്ഭുതമുണ്ട് അടയാളമുണ്ട് ഇത് കണ്ടുകൊണ്ട് ജനത്തിലെ സംശയം അതാണോ ശരി ഇതാണോ ശരി ആ ചോദിച്ച വ്യക്തിയോട് ഞാൻ കൊടുത്ത മറുപടി ബൈബിൾ വെളിച്ചത്തില്ല മോശയധികം വിളിച്ചു ഇനി വാക്യത്തിൽ മടങ്ങി വരാം ആരും വിഷമിക്കണ്ട മോശയധികം വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു മോശ ദൈവത്തിനെ വിളിക്കട്ട് മോശ കയറി ചെന്നപ്പോൾ ദൈവം ചോദിച്ചു മോശ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക ഈ വാക്യം വെച്ചുകൊണ്ട് അനേക ക്രൈസ്തവ വിഭാഗങ്ങളും സ്റ്റേജിൽ വരുമ്പോഴേ പാടുമ്പോഴേ പ്രാർത്ഥിക്കാൻ പ്രസംഗിക്കുമ്പോഴേ ചെരുപ്പിടാറില്ല സത്യമായിട്ടും ആ ചെരുപ്പിട്ട ഒരു കുഴപ്പമില്ല ചെരുപ്പിട്ടുകൊണ്ട് പ്രസംഗിച്ച കുഴപ്പമില്ല പാടിയ കുഴപ്പമില്ല പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല മോശയോട് പറഞ്ഞത് നിന ലൂണാണ് ചെരുപ്പ് ഊരാനല്ല നിന പാരകൾ ഊരടാന്നല്ല നിന ഷൂ ഊരടാന്നല്ല മോശയോട് പറഞ്ഞത് ചെരുപ്പ് ഊരാൻ ആ ചെരുപ്പിന്റെ പ്രത്യേകത ചെരുപ്പ് കാലിൽ ഇടാൻ കാല് നടക്കാൻ നടപ്പ് ജീവിതത്തെ കാണിക്കുക അർത്ഥം നിന ജീവിതത്തിൽ നൂരേണ്ട ചില ചെരുപ്പുണ്ട് ഒന്ന് കൊലപാതകത്തിന്റെ ചെരുപ്പ് രണ്ട് ഒരുത്തനെ കുഴിച്ചും കൂടി ഒളിപ്പിച്ച ചെരുപ്പ് മൂന്ന് നാട് വിട്ടോടിയ ചെരുപ്പ് അഞ്ച് ജാതി തിരിച്ച ചെരുപ്പ് കണ്ടോ മിസ്ലിമിനെ തല്ലിക്കൊന്നു എബ്രായനെ വിടുവിച്ചു ജാതി ചെരുപ്പ് ഇങ്ങനെ ചെരുപ്പിന്റെ പട്ടിക വീഴുകയ ഈ ചെരുപ്പൂരാതെ നിനക്ക് എന്റെ അടുക്കൽ വരാൻ പറ്റില്ല അങ്ങനെ ചെരുപ്പൂരി ചെരുപ്പൂരി കഴിഞ്ഞപ്പോൾ അവനെ ജന്മന സുന്ദരെന്ന വായിക്കുന്നു ഇവൻ ചെരുപ്പൂടി കൂടിയപ്പോൾ അതീവ സുന്ദരനായി ദൈവത്തോട് ദിവസം ചോദിച്ചു കാണും ദൈവമേ മതിയോ ദൈവം പോരാ നിന്റെ കയ്യിലെന്തുണ്ട് കയ്യിലെന്തുണ്ട് മറുപടി ഒരു വടി ദൈവം പറഞ്ഞു ഈ വടി എത്ര നാളായി കയ്യിലായിട്ട് 40 വർഷം
ദൈവം പറഞ്ഞു വടി നിലത്തിട്, നിലത്തിട്ടപ്പോഴറിഞ്ഞത് താഴെ വീഴപ്പെട്ട വടിയുടെ പാപമങ്ങു മാറി, രൂപമങ്ങു മാറി. അത് പതുക്കെ നീളം വെച്ചു, വാലും മുളച്ചു, ചുണ്ടും മുളച്ചു. അതിനൊരു ഭാഗത്തും പാടുകൾ വന്നു, പുറത്തു പുള്ളികൾ വന്നു. പതുക്കെ എഴയാൻ തുടങ്ങി. എഴഞ്ഞു നീങ്ങുന്ന ഈ വടി കണ്ടുകൊണ്ട് മോശം ഞെട്ടിപ്പോയി. നോക്കിയപ്പോൾ പാമ്പേ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവന്റെ കയ്യിലിരിപ്പ് ശരിയല്ല. മൂന്ന്, ദൈവം ചോദിച്ചു, മോശേ നിന്നെ വളച്ചേ, കാണിച്ചു നല്ല കൈ. ദൈവം പറഞ്ഞു, കോട്ടിനകത്തുകൂടി നെഞ്ചുഭാഗത്ത് കടത്തി വെക്കേ വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കൈ ആകെ പരവേശം, ആകെ പ്രയാസം, അവന്റെ കൈക്കാകെ ചൊറിച്ചില്. അവൻ അയ്യം വിളിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം വലിച്ചെടുക്കാൻ പറഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ കൈ നിറച്ച് കുഷ്ഠം. ഉത്തരം, ഹൃദയം ശരിയല്ല. ഒറ്റ വാക്കി, ജീവിതം ശരിയല്ല, കയ്യിലിരിപ്പ് ശരിയല്ല, ഹൃദയം ശരിയല്ല. അവനെ കൊണ്ട് വിടുതൽ നടക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഇവനെ കൊണ്ട് വിടുതൽ നടക്കത്തില്ല. ദൈവം പറഞ്ഞു, ഇനി ഇത് മൂന്നും മാറ്റിയ നീയെ താഴെ കിടക്കുന്ന പാമ്പിന്റെ വാലെ പിടിക്കേ. ഇന്ന് വരെ പിടിച്ച് നടുമുറിക്ക, ഇപ്പൊ വാലെ പിടിക്കേ. എന്ന് പറഞ്ഞാൽ നീ താഴടാ, നീ കുരിയടാ, നീ കുരിഞ്ഞ് താഴെ വാലെ പിടിക്കേ. പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്ന വടികമായി ചെല്ലേ. അവരോട് പറ, എന്റെ ജനത്തെ വിട്ടയക്കാൻ. അങ്ങ് ചെന്നു. ചെന്നപ്പോൾ മോശയുടെ വാക്ക്, മോശ മാത്രമല്ല അഹരോനെ കൂടി കൂട്ടിയാ പോയത്. അവർ ചെന്നിട്ട് വിളിച്ചു, ഫറവോനെ എന്റെ ജനത്തെ ആരാധിപ്പൻ വിട്ടയപ്പാൻ സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. ഫറവോന്റെ ആരാധന ദൈവം, എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത? വാക്കുകൾ ചോദിച്ചപ്പോൾ മോശവൻ, അഹരോനെ എട്ടു വടി നിലത്തെ നിലത്തു വടികിട്ടു, അത് പമ്പായി മാറി. ഇത് കണ്ട് ഫറവോൻ ഞെട്ടി നിറച്ചില്ല. അവൻ പൊട്ടി ചിരിച്ചുകൊണ്ട് വിളിച്ചു, കഴിഞ്ഞപ്പോൾ ഫറവോന്റെ മന്ത്രവാദി മൊത്തം ചുറ്റും നിരന്നു, മുറ്റം നിറച്ചു. മന്ത്രവാദി സകല എണ്ണത്തിന് കയ്യിൽ കുറുവടി ഓരോന്ന്. അപ്പോൾ ഫറവോൻ പറഞ്ഞടാ, ഒരുത്തന്റെ കുറുവടിയാ ഈ താഴെ കിടന്ന ഇടയെന്ന്, നിന്റെ വടിക്ക് വല്ല പ്രത്യേകതയുമുണ്ടോ? ഉടനെ മന്ത്രവാദി മൊത്തവും പറഞ്ഞു, ഞങ്ങളും കാണിക്കാം. വടി മൊത്തവും നിലത്തിട്ടു, നിലത്ത് വീഴപ്പെട്ട സകല വടിയും പാമ്പാൻ. ഒറ്റ വാക്കി പറഞ്ഞാൽ എല്ലാ വടിയും ഒരു പോലത്തെ പാമ്പ്. ഇപ്പൊ എല്ലാത്തിനും പുള്ളി, എല്ലാത്തിനും വാല്, എല്ലാത്തിനും കണ്ണ്, എല്ലാത്തിനും ചുണ്ട്. ഇപ്പൊ മോശയ്ക്കും സംശയം, ഇതിലേതാ ശരി ഏതാ തെറ്റ്, അതും ശരിയാ ഇതും തെറ്റാണോ എന്ന് പറയാൻ വയ്യാതെ മോശയും സംശയിക്കുക. ഇതിൽ എന്റെ പാമ്പേത പെന്തക്കോസ് വിശ്വാസിയെ, സത്യത്തിന്റെ പാത കണ്ട നീ അതും ഇതും കാണി അത്ഭുതം കണ്ടോടി വ്യവസ്ഥ വിട്ടുപോകരുതെന്ന് ഈ രാത്രി സ്നേഹത്തോടെ ഓർപ്പിക്കുക. കുറച്ചു നേരം ഇതുപോലെ പലതും കാലാകാലങ്ങളിൽ പഠിച്ചു വരുമ്പോൾ പെന്തക്കോസ് ഉപദേശം സത്യമായി അവർ വിശ്വസിക്കുന്നതിനാൽ അല്പനാളിയപ്പേ എന്നാൾ ഓർത്തോ. ഈ ഇടച്ചിന് ഇടയിൽ ഒരു സമയം വരുമ്പോൾ അതിന്റെ അകത്തുന്ന ദൈവത്താൽ സ്ഥാപിതമായ ഒരു പാമ്പുണ്ട്. അവൻ തലപൊക്കി എഴുന്നേറ്റ് വാ പൊളിക്കുമ്പോൾ സകല പുള്ളികളും ഈ വാക്കകത്ത് കയറും. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ദൈവത്തിന്റെ വചനത്തിൽ യാഗം പോയ കൃപായുഗമായത് കൊണ്ട് അവൻ പലതും വിട്ടുകളയുന്നു. പക്ഷെ നീ തകരുത്, യേശുവിന്റെ വരവെടുത്തു, അവന്റെ വരവെടുത്തു. കൃപായുഗത്തിന് അവസാനം നാഥന്റെ വരവ. അങ്ങോട്ട് പോകും മുൻപ് ഞാൻ മുൻപോട്ട് വന്ന് ഈ വാക്യത്തിൽ പ്രവേശിക്കട്ടെ. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, 10 കൊമ്പും 7 തലയുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ കയറി വരുന്നു. ഈ മൃഗത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ പോരാ. വേദപുസ്തകത്തിൽ 3 പുസ്തകങ്ങൾ രാഷ്ട്രീയ പ്രവചന പുസ്തകമാണ്. അതിലൊന്ന് വെളിപ്പാട് പുസ്തകം, മറ്റൊന്ന് ദാനിയൽ പ്രവചനം, മറ്റൊന്ന് യെഹെസ്കിയേൽ പ്രവചനം. അതിൽ അതിശക്ത രാഷ്ട്രീയ പ്രവചനമുള്ള 2 പുസ്തകമാണ് ദാനിയൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും. AD 96 ദൈവാത്മാവിന്റെ ശക്തിയാൽ ഏകദേശം AD 96 ദൈവാത്മാവിൽ എഴുതിയ ഒരു പുസ്തകമാണ് പ്രവചന പുസ്തകമായ വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഒരു സിംഹം
സിംഹത്തെ കാണുന്നില്ല, അതിന്റെ മുഖം ഒരു കരടിയെ കാണുന്നില്ല, അതിന്റെ കാലെ ഒരു പുള്ളിപ്പുളിയെ കാണുന്നില്ല, അതിന്റെ ഉടല്. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് മൃഗത്തെയും പൂർണ്ണമായി കാണുന്ന രാഷ്ട്രീയ പ്രവചനമേത്, അത് പഠിക്കണമെങ്കിൽ പഴയ കാലത്തിലേക്ക് പോകണം. ഏകദേശം BC 508 നമ്മുടെ ചിന്ത കൊണ്ടുപോകണം. അവിടെ ചെല്ലുമ്പോൾ പ്രവാചകനായ ദാനിയേൽ ശ്രാപക യോഹന്നാന്റെ കാലത്തൊന്നുമില്ല, യോഹന്നാന്റെ വിശുദ്ധ യോഹന്നാന്റെ കാലത്തില്ല, യേശുവിന്റെ കാലത്തില്ല, അന്ത്യോസിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ ആരെ കാണാത്ത ദൈവത്തിന്റെ മകനായ ആ ദാനിയേൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് 7-ാം അധ്യായത്തിൽ എഴുതി വെച്ച പ്രവചനം ഇങ്ങനെയാ. ഇത് വായിപ്പിക്കുന്നില്ല, പറഞ്ഞു പോകാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം ശക്തമായ ഒരു രാഷ്ട്രീയ പ്രവചനമാ. എന്ന് പറഞ്ഞാൽ ഇന്നലെ ഭരിച്ചവനാരെ, ഇന്ന് ഭരിക്കുന്നവനാരെ, നാളെ ഭരിപ്പാൻ പോകുന്നവനാരെ. ഈ മൂന്ന് പ്രവചനം ചുരുക്കം വാക്കിനകത്തുകൂടി വെളിപ്പെടുത്തിയ ശ്രേഷ്ഠ പ്രവാചകൻ ദാനിയേല്. അതി 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തിലെ 4 കാറ്റുകൾ സമുദ്രത്തിൽ അടിച്ചു, മഹാസമുദ്രം 4 ആയി കീറി, 4 ഭാഗത്തുനിന്ന് 4 മൃഗം കരയിൽ കയറി. 1-ാം മൃഗം സിംഹത്തിന് സാദൃശ്യം, 1-ാം മൃഗം സിംഹത്തിന് സാദൃശ്യം. 100 ആണ്ടുകൾ കഴിഞ്ഞ് അതേ ദർശനം, അതേ വെളിപ്പാട് ദൈവത്തിന്റെ മകനായ യോഹന്നാൻ കാണുമ്പോൾ സിംഹത്തെ കാണുന്നില്ല, പകരം സിംഹത്തിന്റെ മുഖം. അതിനർത്ഥം ഇപ്പോൾ കാലില്ല, ഇപ്പോൾ കയ്യില്ല, ഇപ്പോൾ വാലില്ല, ഉടലില്ല, അങ്ങനെയുള്ള ഒരു മുഖം മാത്രമായ സിംഹം. നമുക്ക് നോക്കാം ഇതാരാണ്. രാഷ്ട്രീയ പ്രവചനത്തിൽ ദാനിയേൽ ഇങ്ങനെ പറഞ്ഞിട്ട് 7-ാം അധ്യായം അവസാന ഭാഗത്ത് ദൈവത്മാവ് ഇപ്രകാരം സൂചിപ്പിച്ചു, 4 മൃഗങ്ങൾ 4 രാഷ്ട്രീയ നേതാക്കന്മാർ, 4 രാജാക്കന്മാർ. അങ്ങനെയെങ്കിൽ ഈ 4 മൃഗം 4 നേതാക്കന്മാർ 4 രാഷ്ട്രങ്ങൾ. നമുക്ക് നോക്കാം. സിംഹം ബാബിലോൺ സാമ്രാജ്യം. യഹോവയും ദൈവം ദാനിയേലിന് പ്രവചനം കൊടുക്കുമ്പോൾ ഒരു സാമ്രാജ്യത്തെ അവനെ കാണിച്ചു. എന്നാൽ യോഹന്നാനിൽ വന്നപ്പോൾ ആ സാമ്രാജ്യം ചുരുങ്ങി 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 ഒരു രാജ്യമായി മാറി. ഏതാണ് ആ രാജ്യം? പണ്ടത്തെ ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ, അശ്ശൂർ, അതിശക്ത നിനവേ, യഹോവയും ദൈവത്തിന്റെ മകനായ അബ്രഹാം താമസിച്ച ഊര്, ഇത്രയും ദേശം കൂട്ടിച്ചേർന്ന് ലോകത്തിൽ ഇന്നുള്ള ഒരു രാജ്യമാണ് പണ്ടത്തെ ബാബിലോൺ സാമ്രാജ്യം. ചുരുങ്ങി വന്ന ഇന്നത്തെ ഇറാഖ് എന്ന് പറഞ്ഞാൽ യഹോവയും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ദാനിയേൽ കണ്ടപ്പോൾ ഒരു സിംഹത്തെ, പൂർണ്ണ സിംഹത്തെ കണ്ടു. എന്നാൽ ഇവിടെ യോഹന്നാൻ കണ്ടപ്പോൾ ഒരു കൊച്ചു രാജ്യമായ ഈ റാക്കിനെ കണ്ടു. വീണ്ടും വായിച്ചു വരുമ്പോൾ 2-ാമത്തെ മൃഗം അവനാണ് കരടി. ആരാണ് കരടി? ബൈബിൾ പഠിപ്പിക്കുന്നു അവനത്രെ മേത്തിയ പേർഷ്യ. അവിടെ വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു, ദാനിയേൽ പ്രവചനം 7-ൽ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, കരടിയുടെ വാക്കകത്ത് പല്ലുകൾക്കിടയിൽ 3 വാരികളില് കടിച്ചു പിടിച്ചിട്ടുണ്ട്. എന്താണ് 3 വാരികളില്? ഇത് 3 യുദ്ധമാ. എന്ന് പറഞ്ഞാൽ പേർഷ്യ യുദ്ധം 3 ആയിരുന്നു. 1, ബാബിലോണെതിരായി; 2, ലിബിയക്കെതിരായി; 3, ഈജിപ്തിനെതിരായി. 3 രാജ്യത്തെ തകർത്തുകൊണ്ട് അധികാരം പിടിച്ചെടുത്ത വൻ ശക്തിയാണ് കരടി ശക്തിയ പേർഷ്യ. 100 ആണ്ടുകൾ കഴിഞ്ഞ് അതേ പ്രവചനം യോഹന്നാൻ കാണുമ്പോൾ കരടിയെ കാണുന്നില്ല, പകരം അതിന്റെ കാലുമാത്രം. അതിനർത്ഥം കരടിയ മേത്തിയ പേർഷ്യ ശോഷിച്ച് ശോഷിച്ച് ചുരുങ്ങി 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 ഇപ്പോൾ ഒരു കൊച്ചു രാജ്യമായി മാറി. ആ രാജ്യം അത്ര ഇന്നത്തെ ഇറാൻ. ശ്രദ്ധിക്കൂ, ഇന്നത്തെ ഇറാൻ. 3, ഞാന് 1990 സൗദി അറേബ്യയിൽ ദൈവത്തിന്റെ വചനം ഒരു രഹസ്യ സഭയിൽ പ്രസംഗിക്കുക. അന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ മഹായുദ്ധം നടക്കുക, കുവൈറ്റിനെ ഇറാഖ് ആക്രമിക്കുക. അന്ന് ഞാൻ പ്രസംഗിച്ചു, ശക്തമായി പ്രസംഗിച്ചു. അൽഖസ എന്ന സൗദി അറേബ്യയിലെ ആ കൊച്ചു പ്രദേശത്ത് ഞാൻ പ്രസംഗിച്ചു, ഇറാഖ് തകരത്തില്ല, തകരാൻ പറ്റില്ല, കാരണം ഈ വചനത്തിലുണ്ട്, തകരാൻ പാടില്ല. അന്ന് രാത്രിയിൽ എന്റെ കൂടെ കിടന്ന ദൈവദാസൻ പറഞ്ഞു, ബ്രദറെ അങ്ങനെ പ്രസംഗിക്കരുത്, കാരണം ഇറാഖിനെ തകർക്കുമെന്ന് അന്ന് പകൽ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതാ. അതുകൊണ്ട് ഇത് പ്രസംഗിച്ചാൽ നമ്മൾ കള്ളപ്രസംഗിയാകും. ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കും, പക്ഷേ ഈ വചനം മരിക്കത്തില്ല. വെളിപ്പാട് 13 പറയുന്നു, ഒരു സിംഹത്തിന്റെ മുഖം അന്തിക്രിസ്തുവിന്റെ കാലത്ത് ഈ ഭൂമിയിൽ കാണണം. അങ്ങനെ കാണുമെങ്കിൽ ആ മുഖമായി ഇറാഖ് ഇവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. ആ ഫോട്ടോയിൽ അവരിട്ടേക്കുന്ന പ്ലീസ് എന്ന അതിലെ വാക്ക് മൃഗം എന്ന ആ വാക്കുള്ള ഈ കമ്പ്യൂട്ടറിൽ നിന്ന് എന്തെങ്കിലും ആഡ് ചെയ്ത് ലഭ്യമാകണമെങ്കിൽ 666 എന്ന നമ്പർ പതിഞ്ഞേ വരൂ. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യ പറഞ്ഞത് അങ്ങനെയെങ്കിൽ വേദപുസ്തക വെളിപ്പാട് 13 അവസാന വാക്കിൽ പറയുന്നു, മൃഗത്തിന്റെ മുദ്ര 666. അത് ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ. സ്നേഹിത, ഇത് എതിർക്രിസ്തുവിന്റെ കാലത്തെ കാണിക്കുക. ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ്. അന്ന് ഒരാൾ പ്രസംഗിച്ചാൽ ഇത് വിശ്വസിക്കത്തില്ല. കാരണം ഒരു മനുഷ്യന്റെ അക്കസംഖ്യ ഇങ്ങോട്ട് വരുമോ? എന്നാൽ ഇന്ന് അത് സംഭവിക്കും. എന്റെ പേര് ജെയിംസ് പോൾ എന്ന എന്റെ പേരെടുത്ത് ഇംഗ്ലീഷിൽ എഴുതി കമ്പ്യൂട്ടറിൽ കൊടുത്ത മടങ്ങി വരും 487. എന്റെ അക്കസംഖ്യ 487. ജീസസ് ക്രൈസ്റ്റ് ഇട്ടു കൊടുത്താൽ മറുപടി വരും 888. ആന്റി ക്രൈസ്റ്റ് ഇട്ടു കൊടുത്താൽ മറുപടി വരും 666. ദൈവപൈതലെ, ഇത് വേദം മാത്രമല്ല, ലോകം സമ്മതിക്കുമ്പോൾ ഒരു കാര്യം മറക്കല്ലേ, അവന്റെ കാലം നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞു. അതിനു മുൻപ് എന്ന് യേശു വന്നേ പറ്റൂ. ക്രൈസ്തവോ, ക്രൈസ്തവോ, ഞാൻ ഒത്തിരി പറഞ്ഞു പോയാ ഇന്ന് രാത്രി നിൽക്കുവാൻ പറ്റില്ല. അകൽ വേഗത്തിൽ മുമ്പോട്ട് പോകാം. എതിർക്രിസ്തുവിന്റെ വരവ് അതിശക്തമായ വരവാ. അത് വരുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ മടങ്ങി വരാം. എതിർക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ചിലർ ഓർക്കുന്നത് ഇതേതൊരു പിശാചാണ്. അല്ല, ഇത് പിശാചല്ല, ഈ ലോകത്തിലെ ഒരു മനുഷ്യനാണ്. ആരാണിവൻ? ദാനിയേൽ പ്രവചനം 11 വായിക്കുന്നു, തെക്കേ ദേശത്തുനിന്ന് ഒരു ചെറിയ കൊമ്പ് വിളിക്കും. ഏത് തെക്കേ ദേശം? അത് സിറിയ രാജ്യം. പഠിപ്പിക്കാൻ സമയം എടുക്കാത്തോണ്ട, സിറിയ രാജ്യത്തുനിന്ന് ഒരു ചെറിയ കൊമ്പ്. ആ ചെറിയ കൊമ്പിനെ നിർത്തേണ്ടത് 10 കൊമ്പുകൾക്കകത്താ. 10 കൊമ്പെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കോമൺ മാർക്കറ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ, റോം രാജ്യങ്ങൾ ചേർന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ അകത്തുനിന്ന് പൊങ്ങി വരുന്ന ഈ കൊച്ചു കൊമ്പ് ആരെ? അവനാണ് വരാൻ പോകുന്ന ഭരണകർത്താവായ ആന്റി ക്രൈസ്റ്റ്. ഇവന്റെ എല്ലാ സാഹചര്യവും ഇപ്പൊ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഇവൻ ഇരിപ്പിടം കിട്ടണം. ഇരിപ്പിടം ഓക്കെയാ, അത് കിട്ടിയാ മതി. ഏതാ ഇരിപ്പിടം? അതുകൂടി വായിപ്പിക്കാം. ഈ വേദത്തിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. ആന്റി ക്രൈസ്റ്റ് എന്ന രാഷ്ട്രീയ നേതാവ് ഇരിപ്പാൻ പോകുന്ന ഇരിപ്പിടത്തെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 17 അതിന്റെ 9 വാക്യത്തിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 17:9 വായിക്കാം.
ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്,
ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തലയേഴും
സ്ത്രീയിരിക്കുന്ന ഏഴും,
സ്ത്രീയിരിക്കുന്ന ഏഴും മലയാകുന്നു. ശ്രദ്ധിക്കണമേ, ഏഴ് മലയുടെ പുറത്ത് ഒരു സ്ത്രീ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീയുടെ പുറത്ത് ഒരു മൃഗം ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീയെ ചുമന്നുകൊണ്ട് ഒരു മൃഗം നിൽപ്പുണ്ട്. ആരെ? അതിന്റെ 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
അവനെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി. ദൂഷണനാമങ്ങൾ നിറഞ്ഞ
വേദപുസ്തകത്തിൽ ഈ സ്ത്രീ എന്ന വാക്കിന്റെ ആശയം നാമത്തയ ക്രൈസ്തവ വിഭാഗത്തിന്റെ മേലധ്യക്ഷന്മാരെ ബൈബിൾ വിളിക്കുന്ന പേരാണ് സ്ത്രീയെ. ആ സ്ത്രീക്ക് ബൈബിൾ തന്നെ വ്യക്തമായി വാക്ക് കൊടുത്തു, വേശ്യയായ സ്ത്രീ. 2 വാക്യം, ഏതാ വേശ്യ സ്ത്രീ? നമുക്കറിയാം അനവധി പുരുഷന്മാരെ നശിപ്പിക്കുന്നവളുടെ പേരാണ് വേശ്യ. അങ്ങനെയെങ്കിൽ
ഒരു രാഷ്ട്രത്തലവനെ ഒരു മതത്തലവനെ വേശ്യ എന്ന് ബൈബിൾ വിളിക്കാമോ? ഉത്തരം, വിളിക്കാം. എന്തുകൊണ്ട് ബൈബിൾ പലരെയും വിളിക്കുന്നത്? സ്വഭാവം വെച്ചാ. നിങ്ങൾക്കറിയാമോ, ഒരിക്കൽ കർത്താവായ യേശു പ്രസംഗിച്ചു നൽകിയ തന്റെ പ്രസംഗം ഇഷ്ടപ്പെടാനിട്ടല്ല, തന്റെ പ്രവൃത്തിയിൽ അസൂയപൂത്ത ഒരു പുള്ളിക്കാരൻ ജീവിച്ചിരുന്നു. അവന്റെ പേര് രാജാവായ, അതിശക്ത രാജാവായ വ്യക്തിയാ. ആ രാജാവ് തന്നോട് ഇങ്ങനെ പറഞ്ഞു. ഏത് രാജാവെന്നറിയാമോ? നമുക്കിടെ പീലാത്തോസ് ഗവർണർ മുൻപാകെ യേശുവിനെ കൊടുത്തുവിട്ട ഒരു വ്യക്തിയാണ് അതിശക്ത യേശുവിനെ വിധിച്ച രാജാവ്. യേശുവിനെ തകർക്കുമ്പോൾ തക്കം പത്തു കാര്യം കേൾക്കണോ? കാര്യം പറയാ. ഹിരോദ രാജാവ് കേട്ടു, യേശുവിനെ വസ്ത്രം നോക്കി നിൽക്കാൻ നിറം മാറും, അതിൽ തൊട്ടാൽ വിടുതൽ, അതിൽ തൊട്ടാൽ സൗഖ്യം. ഹിരോദ നിശ്ചയിച്ചു, ഇവനെ പിടിച്ച് അരമനയ്ക്ക് മുൻപാകെ കൊണ്ടുവന്നാൽ കുറെ അടയാളം കാണിച്ച് ജനത്തെ ഒന്ന് നോക്കിപ്പിക്കാം. യേശു നിൽക്കുന്ന ഭാഗത്തേക്ക് ദൂതന് വിട്ടു പറഞ്ഞു, നീ ഇവിടത്തോളം വരാൻ.
ഹെരോദാവ് പറയുന്നു, യേശു പോയില്ല. രണ്ടാം ദിവസം ഇച്ചിരി കൂടി ശക്തര വിട്ടച്ച് ഹെരോദ പറഞ്ഞു, അവനോട് പറ ഞാൻ അവനെ കൊല്ലാൻ അന്വേഷിക്കുന്നുവെന്ന്.
ഗുരുദേവൻ പറഞ്ഞു, ഗുരു
അങ്ങയെ കൊല്ലുവാൻ ഹെരോദാവ് അന്വേഷിക്കുന്നു.
യേശു പറഞ്ഞു, ഒരു കാര്യം, എന്നെ കൊല്ലാൻ കുറെ പേര് കൂടിയേക്കിയ, ഞാൻ അങ്ങനെ സ്ഥലം വിട്ടേക്കാൻ പോവാണ്. അതൊരു ദൈവത്തെ ഓർത്ത് ഇനി നാളെ ആ യോഗത്തിന് വരണ്ട എന്ന് പറഞ്ഞ് യേശു സ്ഥലം കാര്യമാക്കിയില്ല. യേശു അവിടെ നിന്നിട്ട് പുരുഷാരത്തിന്റെ മുഖത്തേക്ക് നോക്കി, ഇവനെ ചൂണ്ടിക്കൊണ്ട്, അഥവാ ഈ വന്ന ദൂതനെ ചൂണ്ടിക്കൊണ്ട് ഒരൊറ്റ വാക്ക്, ആ വാക്കിനെ ഞെട്ടിപ്പോയി കേട്ടിട്ട് ആ വാക്കേക്കണോ,
ആ കുറുക്കനോട് പോയി പറ ഇന്നും നാളെയും ഞാൻ ഇവിടെയുണ്ടെന്ന്.
ആ വാക്ക് കേട്ട് ഞെട്ടിപ്പോയി. ഞാൻ എത്തും മുമ്പ് ഹെരോദാവ് ഞെട്ടിപ്പോയി. കാര്യം, യേശു ഹെരോദാവിനെ കുറുക്കാന്ന് വിളിച്ചോ? ഇല്ല, അവന്റെ സ്വഭാവത്തെയാ വിളിച്ചത്. ഇതുപോലെ യേശു സ്വഭാവത്തെ വിളിക്കുന്നവനാ. ഇവിടെ വേശ്യ സ്ത്രീ വിളിക്കാൻ കാരണം, അനവധി മനുഷ്യനെ വഞ്ചിച്ച് സത്യം കാണിക്കാതെ അവനെ വഴുതിപ്പിക്കുന്ന സ്ത്രീ എന്ന നാമധേയത്തിന്റെ തലവനെ ബൈബിൾ വേശ്യ സ്ത്രീ എന്ന് വിളിച്ചു. അങ്ങനെയെങ്കിൽ ഈ സ്ത്രീ ഇരിക്കുന്നത് ഒരു മൃഗത്തിന്റെ പുറത്ത്. ആ മൃഗത്തിന് ഇരിപ്പിടം കൊടുത്തത് കൊണ്ടാണ് അതിന്റെ പുറത്ത് ഇവളിരിക്കേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ ഈ മൃഗം ഇരിക്കുന്ന ഇരിപ്പിടമായി മുൻപിവൾ ഇരുന്ന സ്ഥലത്തെ കുറിച്ച ഒൻപതാം വാക്യത്തിൽ വായിച്ചത് തലയേഴും സ്ത്രീ ഇരിക്കുന്ന ഏഴുമല. അങ്ങനെയെങ്കിൽ ഏഴു മലയുടെ പുറത്ത് ഇരുന്ന സ്ത്രീയെ മാറ്റിയിട്ട് ഇരിപ്പിടം ഉറപ്പിച്ച് അവനെ മണ്ടയ്ക്ക് കയറ്റി സ്ത്രീയെ ഇരുത്തിയ വ്യക്തിയാണ് എതിർ ക്രിസ്തു. അങ്ങനെയെന്നാൽ ഏഴു മലയുടെ പുറത്തിരിക്കുന്ന സ്ത്രീയാര്? നിങ്ങളെ ഞാൻ അല്പം പിറകോട്ട് കൊണ്ടുപോകാം. BC 758 ഇറ്റലിക്കടുത്തുള്ള ടൈബർ നദീ തീരത്ത് റോമനസുവന്റെ രാജാവ് ഉല്ലാസയാത്രക്കെത്തി. തന്റെ പരിവാരമായി എത്തിയപ്പോൾ പ്രകൃതി സുന്ദരമായ ദേശം കണ്ട് രാജാവിന്റെ സന്തോഷമായി രാജാവ് ഓടിച്ചെന്ന് ഇറ്റലിക്കടുത്ത് ടൈബർ നദീ തീരത്തുള്ള ഒരു കുന്നിലേക്ക് കയറി. ആ കുന്നിന്റെ പേര് കോവേലിയ കുന്ന്. ആ കുന്നിൽ രാജാവ് ചെന്ന് അതിമനോഹരമായ ഒരു പട്ടണം പണിതിട്ട് ആ പട്ടണത്തിന് തന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം ഇട്ടു. ആദ്യത്തെ അക്ഷരമാണ് റോമലുസുവിന്റെ റോ എന്ന അക്ഷരം. അങ്ങനെ BC 788 ഇറ്റലിക്കടുത്തുള്ള ടൈബർ നദീതീരത്ത് പണിയപ്പെട്ട റോമലുസു രാജാവിനാൽ പണിയപ്പെട്ട കോവേലിൻ കുന്നിലെ ആ പട്ടണത്തിന്റെ പേരാണ് റോ എന്ന പട്ടണം. നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി ഈ പട്ടണത്തെ ഒരു അതിശയമാക്കി മാറ്റണം. അവൻ പെട്ടെന്ന് ആ കുന്നിടെ മുട്ടി ഉരുവിയിരിക്കുന്ന ആറ് മലകൾ ചേർത്ത് പേര് പറയാ. ക്യാപിറ്റോളിൽ പാലറ്റ് അവന്റെ കോവേലിയെ എസ്കുലെ വിമനൻ കുറയിടൻ എന്ന ഏഴു മലകൾ ചേർത്ത് അതിശക്തമായി ഒരു പട്ടണം പണിതു. ആ പട്ടണമാണ് ലോക ദൃഷ്ടിയിൽ ഇന്ന് കാണുന്ന വത്തിക്കാൻ സിറ്റി. ദൈവത്തിന്റെ പൈതലെ, ഏഴു മലയുടെ പുറത്ത് ലോക ചരിത്രത്തിൽ ഒരു പട്ടണമുണ്ടെങ്കിൽ അത് ആ പട്ടണമാ. ഇന്നത്തെ നാമതയ മനുഷ്യ നാശത്തിന്റെ പക്കത്ത് പോകുന്ന ആ സ്ഥാനം താമസമില്ല. ആന്റി ക്രൈസ്റ്റ് അവകാശം വെച്ചിട്ട് അവൻ സിംഹാസനം ഉറപ്പിക്കുമെന്ന് പാസ്റ്റർ ജെയിംസ് പോൾ അല്ല, യേശുവിന്റെ വചനമായ ഈ തിരുവെഴുത്തു പറയുമ്പോൾ. എത്തുന്നു പറയട്ടെ,
രക്ഷപ്പെടാൻ കഴിയും. ആ രക്ഷപ്പെട്ട അവനെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ
സ്തുതിക്കുക. പിശാചിന് ഏറ്റവും വലിയ തന്ത്രം ജനത്തെ വഞ്ചിക്കുക. ആ വഞ്ചന എങ്ങനെയാ? ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ പറയും, അത്ഭുതം നടത്തുവാൻ എല്ലാവരും നോക്കിയാൽ നടക്കും. കഞ്ചാവ് കുടിക്കാരനെ കൊണ്ട് അത്ഭുതം നടത്താം, കള്ളു കുടിയക്കാൻ അത്ഭുതം നടത്തും, പാപം ചെയ്യുന്നവൻ അത്ഭുതം നടത്തും. നമുക്കറിയാം എത്രയോ വ്യക്തികൾ കുടിച്ചിട്ട് വെള്ളമടിച്ചിട്ട് ശൂലൻ കുത്തിക്കയറ്റി എന്തെല്ലാം ഡാൻസുകൾ കാണിച്ചിട്ടും അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അത് ദൈവിക അത്ഭുതമായി വ്യാഖ്യാനിക്കാൻ പറ്റുമോ? നോക്കേ, ഒരു കല്ല് കൊണ്ട് വെച്ചിട്ട് അതിന് പുറത്ത് പാലൊഴിക്കുമ്പോൾ ആ കല്ല് മുഴുവൻ പാല് കുടിച്ചാൽ അത് അത്ഭുതമാണ്, പക്ഷേ ദൈവിക അത്ഭുതമല്ല. അത്ഭുതമാണ്, പക്ഷെ ദൈവിക അത്ഭുതമല്ല. തെളിവ് പറയാ, ദൈവത്തിന്റെ അത്ഭുതം മനുഷ്യന് ഗുണമുള്ളതായിരിക്കും. ക്രൈസ്തലോ അർത്ഥം പിടികിട്ടില്ലേ? പറയാം, ആകാശത്തമ്മ ഒരുവൻ ആപ്പിൾ എടുത്താൽ മനുഷ്യൻ എന്ത് ഗുണം? ആകാശത്തമ്മ ഒരുത്തൻ ഭസ്മമെടുത്താൽ മനുഷ്യൻ എന്ത് ഗുണം? ഒരു കല്ലിൽ പാലൊഴിക്കുമ്പോൾ ആ കല്ല് മുഴുവൻ പാല് കുടിച്ചാൽ എക്സ്ട്രാ ഓർഡിനറി മിറുക്കള, പക്ഷേ അതുകൊണ്ട് മനുഷ്യൻ എന്ത് ഗുണം? ദോഷമല്ലേ ഉള്ളൂ. വിവരമുള്ളവൻ കല്ല് തല്ലി പൊട്ടിക്കും. കാരണം ഇവിടെ കൊച്ചിലുടിക്കാൻ പാലില്ലാതിരിക്കുമ്പോൾ ഈ കല്ല് പാലവത്വം കുടിച്ചാൽ നമ്മുടെ ഇന്ത്യ രാജ്യം പാപ്പരായി പോകും. അതുകൊണ്ട് അത്ഭുതത്തെ ദൈവികമായി കാണാൻ പറ്റില്ല എന്ന് വേദം പഠിച്ചു നോക്കേ. യേശു അത്ഭുതം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മനുഷ്യന് ഗുണമുണ്ടായിട്ടുണ്ട്. അതിനെ ഒന്നുകൂടി പറഞ്ഞാൽ, യേശു അത്ഭുതം നടത്തിയത് ആത്മരക്ഷയ്ക്കും മനുഷ്യ വിടുതലുമായിരുന്നു. ക്രൈസ്തലോ അവൻ പണി മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ രക്ഷിപ്പാനായിരുന്നു. അവൻ കൂന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ വിടുവിപ്പാനായിരുന്നു. ദൈവത്തിന്റെ പൈതല് യേശുവിന്റെ അത്ഭുതം നിന്റെ നന്മയ്ക്കായി തീരും. ക്രൈസ്തലോ ഒന്നുകൂടി കുണന്ന് ഒന്നുകൂടി കണന്ന് പറഞ്ഞാൽ, യേശു തന്നെ അത്ഭുതം നടത്തുന്ന എല്ലാവരിൽ കൂടിയുമല്ല തന്റെ വിശുദ്ധന്മാരിൽ കൂടി. ക്രൈസ്തലോ എന്താ യേശുവിന്റെ വിശുദ്ധി? ഒന്ന്, അവനെ ചട്ടത്തിലും അവനെ പ്രമാണത്തിലും നിൽക്കുന്നവനിൽ കൂടി. ഞാൻ ഇന്നലെ ഇവിടുന്ന് പോയിട്ട് രാത്രിയും വീട്ടിൽ ചെന്ന 12 കഴിഞ്ഞാ അവിടെ ചെന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു വാക്യം കണ്ടു. ആ വാക്യം ഇങ്ങനെയാ, കാണാവിലെ കല്യാണ വീട്ടിൽ. ഇന്ന് കല്യാണമായതുകൊണ്ട് അതിലൊരു വാക്യം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വാക്യം കിട്ടി, കാണാവിലെ കല്യാണ വീട്. ഞാൻ വായിച്ചു വന്നപ്പോഴ് എനിക്ക് വളരെ ചിന്തിച്ചൊരു വിഷയം, അവിടെ വെള്ളം വീഞ്ഞായി. എപ്പോഴാണെന്നറിയാമോ? അപ്പോ അവിടെ വായിച്ചാലറിയാ, വെള്ളം കൽപ്പാത്രത്തിൽ വന്നപ്പോൾ വീഞ്ഞായില്ല, കൽപ്പാത്രത്തിൽ വെള്ളം ഒഴിച്ചപ്പോൾ വീഞ്ഞായില്ല, യേശു കൽപ്പിച്ചപ്പോൾ വീഞ്ഞായില്ല, യേശു ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ വീഞ്ഞായില്ല. വായിക്കുന്ന എങ്ങനെയാ? വക്കോളം നിറച്ചപ്പോൾ. കണ്ടോ ആ വാക്കിന് അർത്ഥമുണ്ട്. ഈ കൽപ്പാത്രം നിന്റെ വിശ്വാസ ജീവിതമാ, നിന്റെ സഭാന്തരീക്ഷമാ, നിന്റെ ആത്മീയ ചുറ്റുപാടാ. അതിന്റെ അകത്ത് വചനമെന്ന കൽപ്പാത്രത്തിന്റെ അകത്ത് വക്കെന്ന പ്രമാണത്തിന്റെ അകത്ത് നീ ഒതുങ്ങി നിന്നാൽ സ്തോത്രം, നിന്നിൽ അത്ഭുതം നടക്കും. എന്ന് പറഞ്ഞാൽ വക്കിന് കീഴ്പോട്ട് പോകല്ലേ, പ്രമാണത്തിന് താഴെ പോയാൽ നിന്റെ അത്ഭുതം ദൈവീകമല്ല, പ്രമാണത്തിന് മേളിൽ കയറിയാൽ നിന്റെ അത്ഭുതം ദൈവീകമല്ല. പ്രമാണം എന്ന വക്കിന്റെ അകത്ത് നീ ഒതുങ്ങി നിന്നാൽ നിനക്ക് അത്ഭുതമുണ്ട്. ക്രൈസ്തലോ ആ അത്ഭുതം ദൈവം നടത്തുന്ന പ്രമാണത്തിൽ നിൽക്കുന്നവനിൽ കൂടിയാ. ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്, തന്റെ വിശുദ്ധന്മാരിൽ കൂടി അവൻ അത്ഭുതം നടത്തും. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, കർത്താവ് യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആദ്യം വന്ന് സ്ത്രീയാകുന്ന മറിയത്തോട് പറഞ്ഞു, നീ ചെന്ന് ഇത് പുരുഷന്മാരോട് പറ, സഹോദരന്മാരോട് പറ ഞാൻ ചെന്തിനാ ദൈവമേ ഈ പെണ്ണിനോട് ഇത് പറഞ്ഞു വിട്ടത്. കാരണമുണ്ട്, അതിനകത്ത് വ്യവസ്ഥയുണ്ട്. ഉദാഹരണം, ഈ പാസ്റ്റർമാര് ഞാനോടി സംസാരിക്കാൻ തുടങ്ങിയാൽ 3 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ വന്ന് തീരും. പിന്നെ സംസാരിക്കാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പറഞ്ഞു നോക്കിയാലും പണ്ട് പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ 3 സഹോദരിമാരെ വെച്ച് നോക്കിയേ സ്വത്രം, 3 സഹോദരിമാർ വട്ടം കൂടി വർത്താനം പറഞ്ഞ് 3 ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് പറയും ബാക്കി നാളെ പറയാന്ന്. അതാ സഹോദരിമാരെ എന്ന് പറഞ്ഞാൽ സഹോദരന്മാർക്ക് പറഞ്ഞ പറഞ്ഞാൽ പെട്ടെന്ന് തീരും. സഹോദരിമാർക്ക് തീരത്തില്ല. കർത്താവിന് മനസ്സിലായി, എന്നെ കുറിച്ച് പറഞ്ഞാലും തീരാത്ത പുള്ളികളുണ്ട് ഇവര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവരെ ഏൽപ്പിച്ചത്. സ്വത്രം വചനത്തിന് ഓരോന്നിനും വ്യവസ്ഥയുണ്ടെന്ന് സ്വത്രം ആ വ്യവസ്ഥ പ്രകാരം പഠിച്ച് അവരെ വിശുദ്ധന്മാരിൽ കൂടി അവൻ അത്ഭുതം ചെയ്യും. എന്താ വിശുദ്ധന്റെ അടയാളം? ഓടിച്ചങ്ങ് പറയാം, ഒന്ന് മാനസാന്തരപ്പെട്ടവൻ, രണ്ട് പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ മുങ്ങി സ്നാനപ്പെട്ടവൻ, മൂന്ന് വേർപാടും വിശുദ്ധിയും ആചരിച്ച് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളിൽ ജീവിക്കുന്നവൻ. മലയാള പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ എന്ന ഇംഗ്ലീഷ് ബൈബിളോ അതിന് തമിഴ് വാക്കോ എടുത്തു പഠിച്ചാൽ തമിഴിൽ പിടിയിരിക്കുന്ന പരിശുദ്ധ ആവിയിൽ വരങ്ങൾ ഏറ്റുകൊണ്ട് എന്ന് പറഞ്ഞാൽ വരങ്ങൾ പ്രാപിക്കണം. വരങ്ങൾ പ്രാപിച്ചവൻ ഉപദേശത്തിൽ നിൽക്കണം. ഉപദേശത്തിൽ നിൽക്കണവൻ കൂട്ടായ്മ ആചരിക്കണം. കൂട്ടായ്മ ആചരിക്കണവൻ തിരുമേശയിൽ പങ്കാളിത്തം വേണം. അവൻ വ്യവസ്ഥയിൽ പ്രാർത്ഥിക്കണം. അവനാ ക്രിസ്തുവിൽ വിശുദ്ധൻ. ആ വിശുദ്ധനിൽ കൂടി അവൻ തന്റെ അടയാളം കാണിക്കും. സ്വത്രം ഒന്നുകൂടി പറയാം, വിശുദ്ധിക്ക് പ്രമാണവും വ്യവസ്ഥയും ഉണ്ട്. അതൊന്നിന് പുറകിലൊന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് രണ്ടാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കല്ലേ. മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടണം. സ്നാനപ്പെട്ടവൻ മാനസാന്തരപ്പെടല്ലേ. സ്നാനപ്പെട്ടിട്ടല്ല മാനസാന്തരം, മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടണം.
എനിക്ക് പണ്ടൊരു കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ കൊച്ചായിരുന്നപ്പോഴേ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ വല്ല തിന്നാൻ വേണം. ചില പിള്ളേർക്കുള്ള സ്വഭാവം രാവിലെ എഴുന്നേൽക്കും വല്ല തിന്നണം. ഞാൻ നേരെ പപ്പയുടെ മടിക്കരുത്, പപ്പ എനിക്ക് വല്ല തിന്നാൻ വേണം. പപ്പ പറയും, മോനെ നിന്റെ മുഖത്തൊക്കെ കണ്ട അടുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ കൊച്ചുപിള്ളേ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഇന്ത്യയുടെ പടവും കേരളത്തിന്റെ പടമൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് കണ്ടിട്ട് പപ്പ പറഞ്ഞു, മോനെ നല്ല പിള്ളേർക്ക് ഇങ്ങനെയാണോ, പോയി പല്ല് തേച്ച് മുഖം കഴുകി കുട്ടപ്പനായി വാ. എനിക്ക് തിന്നാനുള്ള ആവേശം കൊണ്ട് ഓടി ചെന്നിട്ട് ഞാൻ മുഖം അങ്ങ് കഴുകി. മുഖം കഴുകിട്ട് ഇച്ചിരി പേസ്റ്റ് എടുത്ത് പല്ലങ്ങ് തേച്ചു. നേരെ വന്നു, പപ്പേ എനിക്ക് ബിസ്ക്കറ്റ് ഇതാ. പപ്പ നോക്കിയപ്പോഴ് ഇവിടെയൊക്കെ പേസ്റ്റ് ഇരിക്കുക. ചോദിച്ചു, മോനെ നീ മുഖം കഴുകിയോ? കഴുകി. പല്ല് തേച്ചോ? തേച്ചു. പിന്നെ എന്നാടാ ഈ പേസ്റ്റൊക്കെ ഇരിക്കുന്നത്? ഞാൻ പറഞ്ഞു, പപ്പ ആദ്യം മുഖം കഴുകി പിന്നെ പല്ല് തേച്ചു. പപ്പ പറഞ്ഞു, പോയി വായും മുഖം കഴുകിട്ട് വാടാ എന്ന് പറഞ്ഞ് ഞാൻ പറയാ എനിക്ക് വയ്യ ഞാൻ കഴുകിയതാ എന്ന് പറഞ്ഞ പറ്റൂല. ഇവ മാറണമെങ്കിൽ വീണ്ടും കഴുകണം. അതുകൊണ്ട് പെന്തക്കോസ്തുകാരെ ഗുണം പിടിച്ചു വരുന്നവനെ മാനസാന്തരപ്പെട്ടവനെ മുക്കാൻ നിൽക്കെ ചോദിക്കും, രണ്ടു മുക്കുണ്ടോ? ഇല്ല, ഒറ്റ മുക്കേ ഉള്ളൂ. വ്യവസ്ഥയിൽ മുങ്ങിയതാണോ? ഒന്ന് മുങ്ങിയാ മതി. ക്രൈസ്തലോ പല്ല് തേച്ചിട്ട് കഴുകിയതാണോ? ഒന്ന് കഴുകിയാ മതി. തേക്കുന്നത് കഴുകിട്ട് തേച്ചോ വീണ്ടും കഴുകിയേ പറ്റൂ. സ്തോത്രം. അതാ സ്നാനം. സ്നാനം എന്ന് പറഞ്ഞാൽ ആദ്യം തേച്ച് നിന്നെ അഴുക്കറക്കണം. ക്രൈസ്തലോ വേദപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പാപത്തെ കുളിച്ചിടണം. പാപം വരാതെ ഇങ്ങനെ കുളിച്ചിടുന്നത്, പാപം ചാകാതെ ഇങ്ങനെ കുളിച്ചിടുന്നത്, പാപം ചാകണമെങ്കിൽ അതിനെ കൊല്ലാൻ കരുത്തുള്ളവന് ആ പാപത്തിൽ ഇറക്കി കൊണ്ടുവരണം. ക്രൈസ്തലോ ദൈവമേ ഞാൻ പാപി എന്ന് പറയുമ്പോൾ പരിശുദ്ധൻ പാപത്തിൽ കത്തിവെക്കും. ക്രൈസ്തലോ അവനെ കൊല്ലും, അവനെ കരുത്തെറുക്കും, ആ പാപം മരിക്കും, അത് പുറത്തു ചാടും. ചത്ത പാപം പുറത്തു കിടക്കുമ്പോൾ ദൈവം പറയുന്നു അവനെ കുളിച്ചിടണം. ക്രൈസ്തലോ ആ കുളിച്ചിടില സ്നാനം. ക്രൈസ്തലോ ചില ചോദിക്കും, പാസ്റ്ററെ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകുമോ? ഉത്തരം, പുതിയ നിയമസഭയിൽ വിശ്വാസികളായി ഇരിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ, ഒന്നുകൂടി പറഞ്ഞാൽ പെന്തക്കോസ്തു നാള് മുതൽ യേശുവിന്റെ രണ്ടാമത്തെ വരവരെയുള്ള കാലഘട്ടമാണ് പുതിയ നിയമസഭ. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏത് വ്യക്തിയുണ്ടോ അവൻ സ്നാനപ്പെടാതെ സ്വർഗത്തിൽ പോകൂല. അപ്പോൾ ചില ചോദിക്കും, നന്നായി ജീവിച്ച പോരെ, നന്നായി പോയ പോരെ, നല്ലവനായി കഴിഞ്ഞ പോരെ, ആർക്കും ദോഷം ചെയ്യാതിരുന്ന പോലെ കൊള്ളാം, നീ MLA ആക്കാം, നിന്നെ പഞ്ചായത്ത് മെമ്പറാക്കാം, പക്ഷേ സ്വർഗത്തിൽ അംഗമാക്കാൻ പറ്റൂല. കാരണം നന്നായി ജീവിച്ചാൽ അങ്ങോട്ട് പോകത്തില്ല. വ്യവസ്ഥ പഠിപ്പിക്കുക, ഒരു പഴയ വാക്യം വായിപ്പിക്കത്ത്. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ടെ.
കൈസരി ഇത്താലിക എന്ന കൊട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല
ഗ്രഹത്തോടും
തന്റെ സകല ഗ്രഹത്തോടും
മാത്രമല്ല തന്റെ ഗ്രഹം മുഴുവൻ ചേർന്ന്
ദൈവത്തെ
ഭയപ്പെടുന്നവനും
ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു
ആരൊക്കെ കൈനീട്ടിയോ അവർക്ക് മനസ്സ് തുറന്ന് കൊടുക്കുന്നവനും
എപ്പോഴും ദൈവത്തോട്
എപ്പോഴും പ്രാർത്ഥിക്കുന്നതായി ജീവിച്ച കൊർന്നേലിയോസ്
നമ്മളാണെ പറയും 100 മാർഗ് നീ നേരെ സ്വർഗത്തിൽ പോകും. ഇവരെന്താ കുഴപ്പം? ദൈവം ഒരിക്കൽ പറഞ്ഞു, വായിക്കും,
അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്ന സ്വർഗമായി
കണ്ടു.
തന്നോട് പറയുന്നത് കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി
നോക്കി
ഭയപരവശനായി എന്താകുന്നു കർത്താവ് എന്ന്
ചോദിച്ചു. മുൻപിൽ വന്നു ചോദിക്കുക എന്താകുന്നു കർത്താവ്.
മറുപടി
അവനവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും
നിന്റെ പ്രാർത്ഥനയും ധർമ്മവും കത്തി പക്ഷേ നീ എത്തിയിട്ടില്ല.
സ്വന്തം നിന്റെ പ്രാർത്ഥനയും കത്തി നീ കൊടുത്ത ധർമ്മം ഇങ്ങെത്തി പക്ഷെ കൊർന്നേലിയോസേ നീ ഇങ്ങെത്തിയിട്ടില്ല. പൈസലോ നീ എത്തണോ? എത്തന്റെ വഴി ഞാൻ പറഞ്ഞുതരാം. എന്താ വഴി? തോൽക്കൊല്ലക്കാരെ ശീമോന്റെ വീട്ടിൽ പത്മോസ് എന്ന പേരുള്ള ഒരു തെരുവുണ്ട്, അവനെ വീട്ടിൽ വരുത്തണം. കൊണ്ടുവന്നു, രാത്രി മൊത്തം ഇരുന്നു, വചനം പഠിച്ചു. പഠിച്ചവൻ വചനം കേട്ടപ്പോൾ ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. പത്രത്തിന്റെ കൂടെ വന്നവർ ചോദിച്ചു, നമ്മെ പോലെ അന്യഭാഷ പറയുന്ന ഇവർക്ക് സ്നാനം കൊടുക്കാതെ വന്ന് വെള്ളം വിയർക്കാൻ ആർക്ക് കഴിയും? ക്രൈസ്തലോ അന്ന് പത്രോസ് അവരെ മുക്കി അവൻ സ്വർഗത്തിലായി. നന്നായി ജീവിച്ചാൽ അങ്ങ് പോകത്തില്ല, ജീവിതം പോകും, നീ പോകത്തില്ല. ക്രൈസ്തവോ അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത് സ്വർഗത്തിൽ പോകണമോ നീ മാനസാന്തരപ്പെടണം, നീ സ്നാനപ്പെടണം. അതിനെ കുറിച്ചൊരു വാക്കുകൂടി പറയാം. സ്നാനം പാസ്റ്റർ ജെയിംസ് പോളിന്റെയോ പാസ്റ്റർ സാൻകുട്ടിയുടെയോ ഈ ദൈവദാസന്മാരുടെ കാര്യമല്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ലൂക്കോസ് 7:30 അവന്റെ വചനം പറയുന്നു, പരീശന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി. വൃതാവെന്ന വാക്കിന്റെ അർത്ഥം തള്ളിക്കളഞ്ഞു, തള്ളിക്കളഞ്ഞു വേണ്ട എന്ന് വെച്ചു. ഈ പ്രസംഗം കേൾക്കുമ്പോഴും ചിലര് പറയും, ഇവന്മാര് മുക്കാൻ പോകുന്ന കൂട്ടല, ഇത് ചുമ്മാ പ്രസംഗിക്കുക, വെറുതെ പറയുക. ആ വാക്കിന്റെ പേര തള്ളിക്കളയുക. നീ നോക്കിക്കോ, നിന്റെ മണ്ടയ്ക്ക് ദോഷം വരും. സ്വത്രം ഇത് ഞാൻ പറയുന്നല്ല, അവന്റെ വചനം തള്ളുന്നവന്, ആ ലോചന ഇത്തവൻ തള്ളും. ക്രൈസ്തലോ എങ്ങനെയാ തള്ളുന്നത്? 107-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അത്യുന്നതന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതരി ആ ലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് 1 ഇരുട്ടിലാകും, 2 അന്ധതമസിലാകും, 3 ഇരുമ്പു ചങ്ങലയിൽ ബന്ധിക്കപ്പെടും, 4 അരിഷ്ടതയിൽ മുങ്ങിത്തപ്പോ ഈ 4 ശാപം നിന്നമേൽ വീഴാതിരിക്കണമോ? അവന്റെ വചനത്താൽ ആ ലോചനയാൽ നീ സ്നാനപ്പെട്ടേ പറ്റോ? ക്രൈസ്തലോ വീണ്ടും വചനം പറയുന്നു, സ്നാനം അവന്റെ കൽപ്പനയാ. നിങ്ങൾ പുറപ്പെട്ടു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാമത്തിൽ സ്നാനം കഴിപ്പിപ്പീനെന്ന ദൈവ കൽപ്പനയാ സ്നാനം. ഈ കൽപ്പന ആരനുസരിക്കണം? ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ മുൻപോട്ട് വരാം. യോഹന്നാൻ 1:2 ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 2:3 അതിന് 3 വേദവാക്യം.
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു,
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ അറിഞ്ഞിരിക്കുന്നു എന്ന്
അറിയുന്നു.
അതിനാൽ അറിയുന്നു, ശ്രുതിക്ക്, അവനെ അറിയുന്നവൻ അവന്റെ കൽപ്പന അനുസരിക്കും. അടുത്ത വാക്കുകൂടി വായിക്കും.
എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ,
ആ വാക്യം ഒന്നുകൂടി വായിക്കും,
അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു.
അടുത്ത വാക്യം,
അവനെ അറിഞ്ഞിരിക്കുന്നു,
അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും
അവന്റെ കൽപ്പനകളെ
അവനെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കെ ചെയ്യുന്നവൻ
കള്ളനാകുന്നു.
ആരാകുന്നു?
സത്യവനല്ല,
ആരാകുന്നു? കള്ളനാകുന്നു. അതിനെ ഒന്നുകൂടി ഞാൻ പഠിപ്പിക്കാം. യേശുവിനെ കുറിച്ച് പ്രസംഗിക്കും, കൽപ്പന പ്രസംഗിക്കത്തില്ല, അവൻ കള്ളപ്രസംഗിയോ. യേശുവിന്റെ പേര് അത്ഭുതം കാണിക്കും, യേശുവിന്റെ വചനത്തിന്റെ വ്യവസ്ഥയും പ്രമാണവും കൽപ്പനയും പഠിപ്പിക്കൂല, അവൻ കള്ളത്ഭുതക്കാരനാ. ക്രൈസ്തവോ ഹല്ലേലൂയ, ഞാൻ ഇങ്ങനെ പ്രസംഗിക്കും, സ്നാനം പ്രസംഗിക്കാതെ ഏത് അത്ഭുതം കാണിച്ചാലും അവൻ ദൈവിക അത്ഭുതക്കാരൻ അല്ല.
ഒന്നുകൂടി പഠിപ്പിച്ച മാനസാന്തരവും വിശ്വാസ സ്നാനവും വേർപാട്ടും വിശുദ്ധിയും ആത്മീക ജീവിതത്തിന്റെ കെട്ടുപാടും വ്യക്തമായി ഉപദേശം പഠിപ്പിക്കാത്ത ഒരൊറ്റ വ്യക്തിയും അത്ഭുതം ദൈവീകമല്ല. ആയിരക്കണക്കിന് അത്ഭുതക്കാർ ലോകത്തിൽ പെരുകുമ്പോൾ വ്യവസ്ഥയില്ലാത്ത ഒരൊറ്റ അത്ഭുതത്തിന് പുറകിൽ ദൈവത്തിന്റെ കുഞ്ഞെ പോയി നിന്റെ ജീവിതം പാഴാക്കരുത്. യേശുവിനാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല, അവനെ സാധിക്കാത്ത ഒരു കാര്യവുമില്ല. നിന്നെ ബന്ധനം വിളിക്കാൻ യേശുവിന് കഴിയും, കെട്ടുകൾ പൊട്ടിപ്പാൻ യേശുവിന് കഴിയും, നിന്നെ പ്രതികൂലം മാറ്റാൻ യേശുവിന് കഴിയും. പക്ഷേ അവൻ പ്രതികൂലം മാറ്റും മുൻപ് അവനെ പ്രമാണം നിന്റെ മേലയക്കും. ആ പ്രമാണം നീ അംഗീകരിക്കണം, അത് നീ വിശ്വസിക്കണം. വചനം പറയുന്നു, അവനെ പ്രസംഗിച്ചപ്പോരാ, അവനെ കുറിച്ച് പാടിയപ്പോരാ, ശാല വോയിസ് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ഇഷ്ടം പോലെ കൂണ് മുളയ്ക്കുന്ന പോലെ സംഗീത ഗ്രൂപ്പുകൾ ലോകത്തിൽ പരക്കം പായുമ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. അതിൽ പകുതി പേര് യേശുവിനെ പാടുമ്പോൾ തന്നെ സിനിമ പാട്ടും പാടിക്കൊണ്ട് നടക്കും. എന്നാൽ ശാല വോയിസിലെ സകല ദൈവമക്കളും യേശുവിനെ കണ്ടവരാകിയാൽ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ പാട്ട് പാടിയ ഒരു ചെറുപ്പക്കാരൻ നന്നായി പാടി. ആ പാട്ട് കേട്ട് ഞാൻ അവനോട് ചോദിച്ചു, സഹോദര നിന്റെ പേരെന്ന പേര് പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ചത് എന്റെ ടീമിൽ അവനെ കൂടി ചേർക്കാനാ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സഹോദരൻ എടക്കങ് ഇറങ്ങിപ്പോയി. ഞാൻ ഓർത്തുകയേ അവനെന്താ പോകാൻ കാര്യം, അവസാനം കണ്ട് ഒന്ന് സംസാരിക്കാൻ ഓർത്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു അമ്പലപ്പറമ്പിൽ ഒരു പാട്ട് കച്ചേരി. ആ പാട്ടുമേള കേട്ട് എന്റെ വണ്ടി അവിടെ സ്ലോ ആയി. ആ സ്ലോ ആയ സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ സ്റ്റേജിൽ നിന്ന് സിനിമ പാട്ട് പാടി കയ്യടി മേടിക്കുന്ന കൺവെൻഷന് വന്ന് പാടിയ ആ ചെറുപ്പക്കാരനാ. സ്നേഹിതരെ ഞാൻ പറയട്ടെ, യേശുവിനെ കുറിച്ച് പാടിയപ്പോരാ, യേശുവിൽ പാടണം, യേശുവിനു വേണ്ടി പാടണം, യേശുവിനെ കുറിച്ച് പാടണം, അവന് യേശു ഉണ്ടാകണം. യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച പോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച പാപ്പന് കൊടുത്തിരുന്നെടുത്ത ആ പ്രസംഗം ഉദ്ഘാടനം ചെയ്യാൻ വന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അവിടുത്തെ എം പി ആ എം പി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ഓർത്തത് എം ശിവകുമാർ നല്ലൊരു എം പി ആണ്. അദ്ദേഹം ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തെങ്ങനെ അദ്ദേഹം നല്ലൊരു ഹൈന്ദവന അദ്ദേഹം എങ്ങനെ ഉദ്ഘാടനം ചെയ്യും. ഞാൻ നോക്കിയപ്പോൾ ബൈബിൾ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്തു. അവസാനം ഞാൻ ചോദിച്ചു, സാറൊരു സംശയം, ബൈബിൾ അങ്ങ് പഠിച്ചിട്ടുണ്ടോ? മറുപടി, ഞാൻ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ് പ്രസംഗിച്ചത്? ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്റെ പി എ കഷ്ടപ്പെടാൻ പഠിപ്പിച്ചെന്ന്. എന്ന് പറഞ്ഞ പുള്ള പി ഒരു ക്രിസ്ത്യാനിയ, അങ്ങനെ ബൈബിൾ ചില പഠിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് പഠിപ്പിച്ചു. ഞാൻ ചോദിച്ചു, പ്രസംഗിച്ച മൊത്തോ അങ്ങനെ ജീവിതത്തിലുണ്ടോ? എന്റെ പൊന്ന ഭദ്രത എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ പഠിപ്പിച്ചു ഞാൻ പറഞ്ഞു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചാൽ നീ ദൈവത്തിന്റെ അകത്തില്ല. ക്രൈസ്തവോ, അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് എനിക്ക് സമയമില്ലെങ്കിലും രണ്ടു വാക്ക് പറയട്ടെ മുൻപോട്ട് വരുമുണ്ട്. വേദത്തിൽ പറയുന്നു, വെള്ള സിംഹാസനം നിരത്തി നിർത്തിയപ്പോൾ വെള്ള സിംഹാസനം പാകെ അടി അടിയായി അടുക്കടുക്കായി ഒരു ഗണം ഇങ്ങനെ ക്യൂ നിൽക്കുക. മാവേലി സ്റ്റോർ നിൽക്കുന്ന പോലെ ഈ നിൽക്കുന്ന ഗണത്തിനകത്ത് അധികവും നിൽക്കുന്നത് അത്ഭുത രോഗശാന്തിക്കാരാ, വിടുതലിൻ സസൂക്ഷക്കാരാ. ഇവർ നിൽക്കുമ്പോൾ ഇവർ കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്, നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കിയിട്ടുണ്ട്, വളരെ വീര്യ പ്രവൃത്തി കാണിച്ചിട്ടുണ്ട്. കർത്താവ് ലിസ്റ്റിൽ നോക്കും, കുഞ്ഞെ ഞാൻ അനേക വ്യക്തികൾക്ക് രോഗശാന്തി സസൂക്ഷ കൊടുത്തിട്ടുണ്ട്, വിടുതലിൻ സസൂക്ഷ കൊടുത്തിട്ടുണ്ട്, അവൻ ലിസ്റ്റിന്റെ അകത്തൊന്നും നിന്റെ പേരില്ലല്ലോ കർത്താവേ, അവിടെ കാണത്തില്ല. പക്ഷേ കേരളത്തിലെ സകല ഭിത്തിയിലും എന്റെ പേരുണ്ട് കർത്താവേ. ലോകത്തിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ അറിയപ്പെട്ടയാളാ കർത്താവേ. കുഞ്ഞെ ലോകത്തിൽ നീ അറിയപ്പെട്ടു, പക്ഷേ ഇവിടെ നീ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിനക്കൊരിക്കൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് പോക്കെന്ന് പറഞ്ഞ് കൈ കലകെത്തി അങ്ങോട്ട് ഇടും. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് അത്ഭുതം പോരാ, വ്യവസ്ഥയുടെ അത്ഭുതം വരണം. ക്രൈസ്തലോ, ഞാൻ ഒന്നുകൂടി പ്രസംഗിച്ചാൽ ഇങ്ങനെ പ്രസംഗിക്കും, വേർപാടും വിശുദ്ധിയും പ്രമാണത്തിന്റെ വ്യവസ്ഥയും കൽപ്പനയും പ്രസംഗിക്കാതെ പഠിപ്പിക്കാതെ ഉപദേശിക്കാതെ ഏത് ശ്രസൂക്ഷ ചെയ്താലും ബൈബിൾ വായിക്കുന്നു അവൻ കള്ളൻ. ആ കള്ളൻ എന്ന വിളി കേൾക്കാതിരിക്കണമോ? ആരാ കള്ളൻ? ബൈബിൾ പറയുന്നു അവൻ കള്ളനും കള്ളം പറയുന്നവരെ അപ്പനുമാണ്. ആരാണ് അവൻ? അവൻ ആ പിശാച്. സ്നാനപ്പെടാത്തവനെ ഈ ബൈബിൾ വിളിക്കുന്നു പിശാചിന്റെ മകൻ. സാത്താന്റെ മകൻ എന്ന വിളിക്ക് നീ അവകാശം പ്രാപിക്കാതെ ദൈവത്തിന്റെ മകൻ എന്ന വിളിക്ക് അവകാശം പ്രാപിക്കണമോ? നീ സ്നാനപ്പെട്ടേ പറ്റൂ. ക്രൈസ്തവോ, ഒരു നിമിഷം ഞാൻ പ്രസംഗം അവസാനിപ്പിക്കല്ല, ഒരു നിമിഷം കണ്ണുകളച്ചാട്ടെ, ഒരു നിമിഷം കണ്ണടയ്ക്ക, ആരിപ്പോൾ കണ്ണു തുറക്കരുത്. ക്രൈസ്തലോ ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു നിമിഷം കണ്ണുകളക്ക. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ തോന്നിക്കണമെങ്കിൽ സഹോദര, നിന്റെ മതം നിന്നെ എതിർത്തേക്കാം, നിന്റെ സമുദായം എതിർത്തേക്കാം, നിന്റെ കൂട്ടം എതിർത്തേക്കാം, എന്നാൽ കള്ളനെ വിളിക്ക് ദൈവത്തിന് മുൻപാകെ. നീ കള്ളനെ വിളി കറക്കനാകാതിരിക്കാൻ, നീ ദുഷ്ടനായി മാറാതിരിപ്പാൻ, നരകത്തിന് അംശമാൻ നീ വീഴാതിരിക്കാൻ. സഹോദര സഹോദരി, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിൽ തോന്നിക്കുന്നുവെങ്കിൽ മാമോദിശ എന്ന വ്യവസ്ഥ പ്രകാരമുള്ള വിശ്വാസ സ്നാനം എനിക്ക് ആവശ്യമെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന് ഹൃദയാംഗമായി പറയുവാൻ താല്പര്യമുള്ള, അത് വിശ്വസിക്കുവാൻ താല്പര്യമുള്ള അവന്റെ മക്കൾ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. ക്രൈസ്തലോ എനിക്ക് സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട്, അതിനൊരു സാഹചര്യം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി എന്നെ ഞാൻ സമർപ്പിക്കണമെന്ന് ആരെയും നോക്കാതെ ദൈവത്തെ നോക്കി പറയുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കരമുയർത്തിയാട്ടെ. പ്രിയപ്രതറെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി ആരുടെ സ്വത്രം? ഒരു സെക്കൻഡ്, ദൈവത്തിന്റെ കുഞ്ഞ്, ദൈവം പറയുന്നു അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു, അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ നീ പ്രമാണിക്കാതിരിക്കെ ചെയ്താൽ നീ കള്ളനാണ്. ആ കള്ളൻ എന്ന ഭാഗത്ത് നീ വീഴാതിരിക്കുവാൻ ഈ രാത്രി യേശുവേ നിന്റെ കൽപ്പന എനിക്ക് ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്നവർ കരമുയർത്തിയാട്ടെ. ിക്കട്ടെ, ഉയർത്തി കിടക്കാത്തിടാംസലോ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം, ദൈവമേ ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. തന്റെ കുഞ്ഞുങ്ങൾ എവിടെയോ അവർ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഇപ്പോൾ അയക്കണം, അവർ മേൽ ദൈവത്തിന്റെ ശക്തി അയക്കണം. അവർ ശക്തമായി ശക്തമായി ഭൂമിയെ ഭരിക്കാൻ സമയമെടുത്തിരിക്കുകയാണ്. യൂറോപ്യൻ കോമൺവെൽത്ത് അതിൽ ലക്ഷണം കാണിക്കുമ്പോൾ റോം ഭരണകൂടം ജലത്തെ ദൈവത്തിൽ അകറ്റുവാൻ അനവധി തന്ത്രം വരയുമ്പോൾ ദൈവപ്പൈതലൻ നീ ഉണര, നീ ഒരുങ്ങ എന്ന് യേശുവരായി. യേശുവിന്റെ വരവ് അതിന് മുൻപ് നടക്കണം. എപ്പോൾ എപ്പോഴും എനിക്കറിയത്തില്ല, ഒന്നെനിക്കറിയാം, യേശുവിന്റെ വരവിന് വേണ്ടി നാല് കാര്യം നടക്കണം. ഒന്ന്, ഇസ്രായേലിൽ ചില മാറ്റം. രണ്ട്, ലോകത്തിൽ ചില മാറ്റം. മൂന്ന്, ജാതികളിൽ ചില മാറ്റം. അഞ്ച്, സഭയ്ക്കകത്ത് ചില മാറ്റം. ക്രൈസ്തലോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അമേരിക്കയിൽ ഭയങ്കര പ്രശ്നമുണ്ടായത് വെറുതെയൊന്നുമല്ല, ദൈവത്തിന്റെ വചനാടിസ്ഥാനത്തില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ പത്രത്തെ വായിച്ചല്ലോ, ഞങ്ങൾ താമസിനായിട്ട് തമ്പൂരിയിൽ ഒരു വലിയ ഉരുൾപൊട്ടലുണ്ടായി. സാങ്കേതികം കേൾക്കണ്ടേ, അല്ലെ സത്യാവസ്ഥ കേൾക്കണ്ടേ, ഞാൻ പറയാൻ പാടില്ലാത്തതാണെങ്കിലും അറിയാവുന്നതുകൊണ്ട് പറയുക. സ്വന്തം നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ, അമ്പൂരിയിൽ ഈ ഇടയ്ക്ക് ഭൂകമ്പം ഉണ്ടായത് നമ്മുടെ ഈ നാട്ടുകാരെ അഥവാ വടക്കന്ന് പോയി താമസിക്കുന്ന ഒത്തിരി എണ്ണം പാർക്കുന്ന ഒരു വടക്കനേറി അമ്പൂരി. അമ്പൂരിയിൽ ഞാൻ പോയി പ്രസംഗിച്ചതാ. ഞാൻ പ്രസംഗിച്ചിട്ട് വരുന്ന വഴിക്ക് എന്റെ പ്രസംഗത്തെ എതിർത്തുകൊണ്ട് അവിടെ കുറെ ചെറുപ്പക്കാരെ കൂട്ടി, ആ പ്രസംഗിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ എന്നെ ഉപദ്രവിക്കാൻ കൂട്ടം കൂടിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഈ തോമസ്. ഞാൻ അനുഭവസ്ഥനാണ്. ഞാൻ മാത്രമല്ല, അനേക ദൈവദാസന്മാരെ വഴിയിൽ തടനിർത്തി അടിച്ചവനാ, അടിക്കാൻ പ്രേരിപ്പിച്ചവനാ ഈ തോമസ്. തീർന്നില്ല. ഈ തോമസിന്റെ സ്വന്തം മകൾ, എനിക്ക് വിവരിച്ചവരിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാം, ആ ദേശത്തുള്ള ഒരു പയ്യനുമായി അല്പം സ്നേഹത്തിലായപ്പോൾ തന്ത്രപരമായി ആ കുടുംബത്തിൽ നിന്ന് ആ പയ്യനെ തന്റെ വീട്ടിൽ വരുത്തി അർദ്ധരാത്രിയിൽ കഷണമായി വെട്ടി മുറിച്ച് പ്ലാസ്റ്റിക് സഞ്ചിക്കകത്താക്കി നെയ്യാറ്റാമ്പിലെ മുതലക്കുളത്തിൽ കൊണ്ടുപോയി മുതലയ്ക്ക് തീറ്റ കൊടുത്ത് പണത്തിന്റെ കൊഴുപ്പിൽ കേസ് ഒതുക്കി കളഞ്ഞ ഒരു വ്യക്തിയാണ് ഈ തോമസ്. ഇനി കേട്ടോ, ഇത് കള്ളം പറയാൻ തെളിവൂടെ പറയുന്നത്. ഇനി കേട്ടോ, ഈ പുള്ളി ഒരുവൻ മാത്രമല്ല, പുള്ളി പാവത്തിന് കൂട്ടുന്ന രണ്ട് കുടുംബങ്ങൾ അതിനെ തൊട്ടു മുകളുണ്ട്. ആ രണ്ട് കുടുംബത്തിലെയും ഈ കുടുംബത്തിലെയും അവസാന കണ്ണിവരെ അവിടെ വരേണ്ടതിനെ ദൈവസമയം നോക്കിയിരുന്നു.
അടുത്ത സ്റ്റെപ്പ് ഉരുൾ പൊട്ടി വന്ന ഞാൻ പോയി കണ്ടു. ഉരുൾ പൊട്ടി വന്നിടത്തുനിന്ന് നേരെ താഴത്തേക്ക് വന്നാൽ ഒരു പത്തു കുടിലും അതിന്റെ താഴെ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ചർച്ചും ഒഴുകിപ്പോകും. എന്നാൽ ഈ കൊച്ചു കുടിലേക്ക് പാഞ്ഞെടുത്ത വെള്ളച്ചാട്ടം എൽ എന്ന ഇംഗ്ലീഷ് അക്ഷരം തിരിച്ചു പിടിച്ചാൽ എങ്ങനെയോ അതുപോലെ ഇങ്ങു വന്ന വെള്ളം പാറക്കെട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടൊഴുകി തോമസിന്റെ മേലത്തെ വീടിന്റെ മണ്ടക്കൂടി പോയി. സ്വത്രം എന്നിട്ടും തീർന്നില്ല. തീരാതെ ആയിരക്കണക്കിന് നാശനഷ്ടം വിതച്ച ആ കുടുംബത്തിന്റെ അവസാന കണ്ണിവരെ മരിച്ചൊതുങ്ങിയപ്പോൾ അരയ്ക്ക് കീഴ്പൊട്ടി ചത്ത് മരിക്കാതെ കാണാൻ ദൈവം തോമസിനെ ജീവിപ്പിച്ചു. ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വചനത്തെ തുടരുത്, ആവശ്യമില്ലാതെ തുടരുത്, ഇത് തൊട്ടാൽ കത്തിക്കും. ഈ വചനം വിശ്വാസത്താൽ പിടിച്ചു നോക്കേ, നീ അനുഗ്രഹിക്കപ്പെടാം. ഈ വചനം സ്നേഹത്തോടെ പിടിച്ചു നോക്കേ, ഇങ്ങനെ മാനിച്ചിരിക്കും. ഇത് വൈരാഗ്യത്തോട്ട് നോക്കേ, ഇത് തകർത്തുകളെയും ഇതില്ലാതാക്കും. ഇന്ന് രാത്രി ഈ വചനം സന്തോഷമായി പിടിപ്പാൻ ഭാഗ്യം ലഭിച്ച അവന്റെ മക്കളെ യോത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുന്നു, എന്റെ യേശു വരും മുൻപ് ഇവിടെ ചിലതൊക്കെ നടക്കണം. ഞാൻ അതുകൊണ്ട് സമയം മുമ്പോട്ട് ഒത്തിരി ഓടി. ഇനി ഈ സ്റ്റെപ്പിൽ നിൽക്കാൻ ഒരു രണ്ടു മണിക്കൂർ കുറഞ്ഞത് കിട്ടണം. പറ്റില്ലെന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് വേഗത്തിൽ പോകാം, ഓടിച്ചു നിർത്തിയേക്കാം. സ്വതം യേശുവിന്റെ വരവിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എല്ലാം അറിയാം. അതിങ്ങനെയാ, ഒന്ന്,
നോകാലം പോലെ മനുഷ്യപുത്ര കാലത്തും സംഭവിക്കും.
രണ്ട്,
ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്ര കാലത്തും സംഭവിക്കും.
ഇത് രണ്ടും പ്രസംഗിക്കാൻ സമയം വേണം. അത് രണ്ടും തൊട്ടങ്ങ് തരാം. നോഹയുടെ കാലം എന്തുവാ അവിടെ വായിക്കുന്നു, എല്ലാം പ്രസംഗം നടത്തി, പക്ഷേ ഒരൊറ്റ കുഞ്ഞിനെ പോലും നേടിയെടുത്തില്ല. കേട്ടവരൊക്കെ പറഞ്ഞ് പ്രാന്തന, വട്ടന, ആരും വിശ്വസിച്ചില്ല. നോഹയോട് ചോദിച്ചേ, നോഹയെ പച്ച, ഒത്തിരി പ്രസംഗിച്ചല്ലോ, വല്ലോരെ കിട്ടിയോ? മറുപടി, മക്കളാ, നാട്ടുകാരെ ആരെ കിട്ടിയില്ലെങ്കിലും എന്റെ വീട്ടുകാർ മൊത്തവും പെട്ടെന്നത്തി കയറി. അതാ പ്രസംഗകന്റെ ഗുണം. അവന്റെ കുടുംബത്തിൽ പലരും പാപത്തിൽ ജീവിക്കുമ്പോൾ അവന്റെ കുലത്തിൽ പലരെയും ഈ ഭാഗ്യം കിട്ടി. സ്വന്തം ദൈവത്തിന്റെ മക്കൾക്ക് പറയാൻ കഴിയും, നാട്ടുകാർ ഗുണം പിടിച്ചില്ലെങ്കിലും എന്റെ വീട്ടുകാർ ഈ പെട്ടകത്തിലുണ്ട്. തീർന്നില്ല, നാളികൾ കഴിഞ്ഞു, പെട്ടകത്തിനകത്ത് കയറി, വാതിലടച്ചു, വെള്ളം പൊങ്ങി, 180 ദിവസം ആരാരത്തു പർവ്വതത്തിൽ പെട്ടകം ഉറച്ചു. പെട്ടകത്തിന് ചാട്ടിയിറങ്ങിയ ലോകെ മക്കളോട് ചേർന്ന് പെട്ടകത്തിൽ കിടന്ന ഒരു മൃഗത്തെ ഇറുത്തി യാഗം കഴിച്ച് ദൈവത്തെ സ്തുതിച്ചു. യഹോവയായ ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. തലമുറകൾ പെരുകി, ദേശത്തു വർദ്ധിച്ചു. നാളുകൾ കഴിഞ്ഞു, ഇപ്പൊ നോഹയപ്പത്തിന്റെ പഴയ ആത്മീയ അവസ്ഥയില്ല. പണത്തിന്റെ ചാക്ക് കയറി മൂടി ദേശം മൊത്തം തനിക്കും മക്കൾക്ക് സ്വന്തമായി കഴിഞ്ഞപ്പോൾ നോഹയപ്പച്ചന്റെ ആത്മീകം നഷ്ടപ്പെട്ടു. അപ്പച്ചൻ പതുക്കെ ഒരു കൃഷി ആരംഭിച്ചു. ആ കൃഷിയുടെ പേര് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയ അപ്പച്ചൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. എന്നിട്ട് അതിലെ മുന്തിരിയെ ഭരിച്ച് പിഴിഞ്ഞ് വീഞ്ഞുണ്ടാക്കി. ആ വീഞ്ഞിൽ ലഹരി പിടിപ്പിച്ചു. അപ്പച്ചൻ കുടിച്ചിട്ട് വസ്ത്രമില്ലാത്തവനായി അതിനകത്തൂടി നടന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ ഇന്നത്തെ മനുഷ്യന്റെ ജോലി പണ്ട ബീ നോകിയപ്പച്ചനെടുത്ത് അബ്ഗാരി കോണ്ടാക്ടറായിട്ട് അപ്പച്ചൻ വാഴുകിയ പ്രാർത്ഥിച്ച അപ്പച്ചൻ, ദൈവത്തിന്റെ ശിക്ഷ കണ്ടയപ്പച്ചൻ, വിടുതൽ പ്രാപിച്ച അപ്പച്ചൻ ഇപ്പൊ മക്കളെ വിളിച്ചോടെ, മക്കളെ ആരാധിക്കാൻ വന്നല്ല, മക്കളെ പാടാൻ വന്നല്ല, മക്കളെ വാടാ, നമുക്ക് മുന്തിരി നട. അപ്പൊ മക്കൾ പറഞ്ഞപ്പാ, മുന്തിരി നട എന്നെ കിട്ടില്ല, ഞങ്ങള് ബാബേല് പണിയാൻ പോകുക. അപ്പൻ മുന്തിരി, മക്കൾ ബാബേല്. അപ്പൻ ആരാധന വിട്ടു, മക്കൾ ദൈവത്തെ തോൽപ്പിക്കാൻ നോക്കിയ ദൈവമോ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. അപ്പോഴാണ് അപ്പനെ നഗ്നത കണ്ട ഒരു മകൻ വന്ന ഒരു ചിരി ചിരിച്ച മകനെ കണ്ടറിഞ്ഞ അപ്പൻ ചാടി എഴുന്നേറ്റ് അവനെ തലയിലേക്ക് കൈവച്ചിട്ട് ഒരൊറ്റ പറച്ചില്, നീ ഗുണം പിടിക്കത്തില്ലടാ, പ്രാർത്ഥിച്ചനുഗ്രഹിച്ച
അപ്പൻ ഇപ്പൊ മോനെ ശപിച്ചു, ശാപത്തിന്റെ വാക്കു വീട്ടിൽ മുഴങ്ങി. യഹോവയാം ദൈവം ആ വീട്ടിൽ ഇറങ്ങി 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 ദൈവം സഞ്ചരിച്ച് സഞ്ചരിച്ച് ഊരെന്ന ജാതിക്ക് ദേശത്തെത്തി. അവിടെ ചെന്നപ്പോൾ വിഗ്രഹത്തെ ഉണ്ടാക്കി, കണ്ണുണ്ടായിട്ട് കാണാത്ത, മൂക്കുണ്ടായിട്ട് മുടക്കാത്ത, കാലുണ്ടായിട്ട് നടക്കാത്ത, തൊണ്ടോട് സംസാരിക്കാത്ത ഊമ ദൈവത്തെ ഉണ്ടാക്കി. ദൈവത്തിന്റെ പേരിൽ വിട്ടുകൊണ്ടിരുന്ന തേലക്കിന്റെ കുടുംബത്തിൽ ചെന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ, അബ്രാം എന്ന പയ്യൻ, അതിന് ഇഷ്ടപ്പെടാതിരിക്കുന്നു. അവനെ പേര് വിളിച്ചു, അബ്രാമേ നീ നിന്റെ ദേശത്തെ ശാസ്ത്രക്കാരെ പിതൃ ഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കും, ദേശത്തേക്ക് ഇറങ്ങിപ്പോകാ. ആ പോക്കിനെ വാക്ക് പറഞ്ഞപ്പോൾ അബ്രാം മറുപടി പറയാതെ, മറുചോദ്യം ചോദിക്കാതെ അവന്റെ വാക്കിന് പിറകിലിറങ്ങി. ഇറങ്ങിയപ്പോൾ അവന്റെ പേര് അബ്രാം.
വ്യവസ്ഥയിൽ ഇറങ്ങി കുറെ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോനെ നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുക. പേരിന്റെ വലത്തുവശത്ത് ഒരക്ഷരം ഒട്ടിച്ചു കൊടുത്തു. ഒട്ടിച്ച അക്ഷരമാണ് അക്ഷരം ഒട്ടിച്ചപ്പോൾ അബ്രാം മാറി അബ്രഹാമായി. ഞാൻ ചിന്തിച്ചു, ഈ ഹാ എവിടെ കിട്ടി? ഈ ഹാ കിട്ടിയത് നോഹയിൽ നിന്ന. നോഹയുടെ ഹാ എടുത്ത് അബ്രാമിൽ വെച്ച് അബ്രാമിനെ അബ്രഹാമാക്കി. ഇപ്പൊ നോഹയിൽ ഹാ ഇല്ല, പകരം നോയേ ഉള്ളൂ. ദൈവത്തിന് വന്നപ്പോൾ അനേക വ്യക്തി നോ ആകുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ കൃപയെന്ന ഹാ നഷ്ടപ്പെട്ട് ജാതിക സ്ഥിതിയിൽ പാപത്തിൽ പെരുകുമ്പോൾ നിന്റെ കൃപയെടുത്ത് ജാതി കൊടുത്ത് അവൻ പ്രവൃത്തി വെളിപ്പെടുത്തി ദൈവത്തിന്റെ വ്യവസ്ഥ കൊണ്ടുവന്ന് അവന്റെ വരവവൻ സ്ഥാപിക്കും. ക്രൈസ്തലോ മടങ്ങി വരട്ടെ. ദൈവത്തിന്റെ കുഞ്ഞെ, ക്രൈസ്തവ സ്നേഹിത, നീ വെള്ളമടിക്കേണ്ടവനല്ല. സ്വതന്ത്രൻ മുമ്പേ പറഞ്ഞല്ലോ, യേശുവിന്റെ ഫോട്ടോയുടെ മുൻപാകെ കല്ലുവെച്ചിട്ട് പറയാൻ വെച്ചെടുത്ത് വീട്ടിൽ പോകാൻ നേരത്ത് പറയും, ഈശോയെ ഞാനങ്ങ് വീട്ടിൽ പോകുക, ഇരിക്കുന്ന ബാക്കി കല്ലിനെ കാക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് ജീവന്റെ വെളിച്ചമെന്നൊക്കെ പറയുന്നെങ്കിലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സീറോ ഇട്ട് കത്തിച്ചിട്ട് കൊടുക്കും. ഞാനത് ഭയങ്കര വിഷമിച്ചു. ദൈവത്തെ 100 വോൾട്ട് കത്തിക്കാൻ ആർക്കും പറ്റൂല. ഏതെങ്കിലും ദൈവത്തിന്റെ പടമണി 100 വോൾട്ട് കത്തിയിട്ടുണ്ടോ? ഇല്ല, പകരം ഒരു 0 വോൾട്ട്. പുള്ളിക്ക് പോലും കരണ്ട് കൊടുക്കാത്ത പുള്ളികളാ. സ്വതന്ത്രം കണ്ടോ, കരണ്ട് ചാർജ് കൊടുക്കാൻ വയ്യാതെ ദൈവത്തിന് 0 വോൾട്ട്. ആ പ്രകാശത്തിൽ ഒരു അസ്കലം വെച്ചിട്ടുണ്ട് സഹോദര. നിന്റെ 0 വോൾട്ടിന്റെ പുറകിൽ കിടക്കുന്ന പുള്ളിയല്ല കർത്താവ്. നിന്റെ പ്രകാശത്തിൽ നടത്തുവാൻ കരുത്തുള്ളവൻ, അണ്ടകത്തെ വിവരിച്ചവൻ, അഖിലാണ്ടത്തിന് ശില്പിയായവൻ, സൂര്യനെ കൈവെള്ളയിൽ തൂക്കി പിടിച്ചവൻ, ക്രൈസ്തലോ അഗ്നി ചുമാലിട്ട് കണ്ണുള്ളവന് നിന്റെ 0 വോൾട്ട് എന്തിനാ? ക്രൈസ്തലോ ചെഞ്ച് ഓഫ് ദ വേർഡ് എന്ന അതിശക്തമായ ബിൽഡിംഗ് കമ്മിന്റെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആ വാക്ക് പല ദൈവദാസവൻ പ്രസംഗിച്ചിട്ടുണ്ട്. സൂര്യനെ നിർമ്മിച്ച ദൈവത്തിന് നിന്റെ മെഴുകുതിരി എന്തിനാ? അതിശക്തമായി എഴുതിയ പുസ്തകമാർഡ്. ആ പുസ്തകത്തിൽ ചോദിക്കുക, സൂര്യ നിർമ്മിച്ച ദൈവത്തിന് 50 പൈസയുടെ മെഴുകുതിരി കത്തിച്ച പ്രകാശങ്ങളിൽ മണ്ട നിർത്ത. സ്വതന്ത്രം തീർന്നില്ല. നിങ്ങൾക്കറിയാം, ധർമ്മക്കാരന് പൈസ എറിഞ്ഞു കൊടുത്താൽ അവൻ തിരിച്ചറിയും. കണ്ടോ, ധർമ്മക്കാരൻ അവനിങ്ങനെ കൈ കിട്ടുമ്പോ ഒരു പൈസ തെരഞ്ഞു കൊടുത്ത് അവൻ തിരിച്ചറിയും. ദൈവത്തിന്റെ പേരിൽ ഇന്ന് അനേകരും വസയിൽ ഒറ്റയേറെ ഒറ്റയേറെ ഉള്ള ദൈവത്തിന് എറിഞ്ഞിരിക്കണം. നിങ്ങളെ നീ മുടി പേടാവാ. സ്വതന്ത്രം നീ എറിഞ്ഞു കൊടുക്കുന്ന പുള്ളി ഇല്ല കർത്താവേ, നിനക്കെറിയാത്ത വാരി തരുന്നവന കർത്താവേ. ധർമ്മക്കാരല്ല സ്വതന്ത്രം. സ്വതന്ത്രം ഇപ്പൊ ക്രിസ്തുമസിന്റെ കാലമാണ്, ക്രിസ്തുമസ്കാരുടെ കാലം. ഞാൻ പെണങ്ങനെ ഉള്ള സത്യം പറയാം, ഈ കരോളില് ഇറങ്ങുന്ന പുള്ളിയോട് ചോദിച്ചു നോക്കണം, യേശു എന്തിനാ ജനിച്ചത്? അവര് പറയും, ഞങ്ങൾക്കറിയത്തില്ല, ഒന്നറിയാം, അത്യുന്നതങ്ങൾ ദൈവത്തിന്റെ സ്തുതി ഭൂമിയിൽ മഹത്വം, അത്രയും അറിയാം. ഇവർ രണ്ടൊന്ന് പാട്ടും പഠിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ വീട്ടിൽ പുള്ളി ഒന്ന് പാടി, എന്റെ വീട്ടിൽ തിരുവനന്തപുരത്ത്, അവിടെ ഒരു ക്ലബ്ബുകാരാ. അവര് പാടിച്ച് എങ്ങനെയാ, ഉണ്ണി മശിക കെണ്ണ തേപ്പിച്ച പാടടി എന്ന്. ഏതോ സിനിമ പാട്ടിന്റെ വണ്ടയ്ക്ക് ഉണ്ണിയേശും കൂടി വെച്ചിട്ട് ഒരൊറ്റ പാട്ട്. ഞാൻ പറയും, മേലാൽ ഇവിടെ പാടിയേക്കരുത്, ഞാൻ ചെയ്ത പള്ളി എന്നാ. ഞാൻ പള്ളി ഇല്ല സാറേ, ഞങ്ങള് ക്ലബ്ബിൽ നിന്നാണ്. നിങ്ങളതിന്റെ പള്ളി പോകുന്ന, അയ്യോ ഇല്ല, ഒരു തമ്പയിലുണ്ട്, ചിഞ്ചിലുണ്ട്, ഡ്രാമറും വെച്ച് കൊട്ടിക്കൊണ്ട് നടക്കിയ പാട്ട്. എന്തിനാ, യേശു ജനിച്ചു, 2 കാശ് കിട്ടു, കിട്ടുന്ന കാശ് കൊണ്ട് വെള്ളം അടിക്കാം. സ്വന്തം ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഈ കരോൾ നടത്തുന്ന ഒറ്റ എണ്ണത്തെ വിളിച്ച ഇപ്പൊ ചോദിക്കാം, യേശു എന്തിനാ ജനിച്ചത്? ഒറ്റ എണ്ണത്തിനറിയത്തില്ല, ഒരെണ്ണത്തിനറിയത്തില്ല. യേശു ജനിച്ചത് നിനക്ക്
നിനക്ക് പിരിവെടുത്ത് പള്ളി പണിയാനല്ല, യേശു ധരിച്ചത് നിന്റെ പാപത്തെ
മോചിപ്പിക്കാനാലൂയ.
ഇന്ന് രാത്രി മടങ്ങി വാ, ദുരാചാരം വിട്ട് മടങ്ങി വാ, അനാചാരം വിട്ട് മടങ്ങി വാ, യേശുവിലേക്ക് മടങ്ങി
വാസ്തവോ. അവൻ അവരവെടുത്തു അനേക കാ നഷ്ടപ്പെടും ഓർത്തോ യേശുവിനായി. ഈ കഴിഞ്ഞിടയ്ക്ക് അവരോട് ചോദിച്ചു, സാറേ കർത്താവ് യേശു വന്ന പോകോ? മറുപടി ക്രിസ്ത്യാനിയാ, മറുപടി ഞാനങ്ങനെ അറിയുന്ന ദൈവത്തിന്റെ അല്ലെ അറിയാവളെന്ന്. അനേ ക്രിസ്ത്യാനിക്കില്ല കർത്താവിനെ പോകുന്ന അറിയത്തില്ല. ഞാൻ കൊച്ചി കഥ പറയാമേ, ആ കഥ നിങ്ങൾ കേൾക്കണം, നല്ല കഥയാ. നമ്മുടെ ഈ നാട്ടിലൊക്കെ ശവപ്പുറമുണ്ടല്ലോ, പള്ളിയോട് ചേർന്ന് ഒരു വലിയ ശവക്കോട്ട. ആ ശവക്കോട്ടയ്ക്ക് ചുറ്റും വലിയ കൽമതിൽ കെട്ടിയിട്ടുണ്ട്. ഈ കൽമതിലിന്റെ അകത്ത് ഒത്തിരി എണ്ണത്തെ കുഴിച്ചിട്ടുണ്ട്. ഈ ശവക്കോട്ടയ്ക്ക് അത് എങ്ങനെയോ ഒരു മാങ്ങാ വീണു. മാങ്ങാ വീണത് ശവക്കോട്ടയുടെ കൽമതിലിന്റെ അകപ്പാകത്താ. അതങ്ങ് മുളച്ചു, അത് കിളിച്ചു, ശവം തിന്നു പെട്ടെന്ന് വളർന്നു. നല്ല ഒന്നാം തരം മാവ്. ഇവരിങ്ങനെ വളർന്ന് പൂത്തങ്ങ് കായ്ച്ചു. കായ്ച്ചതിന്റെ ഫലം ഈ മാങ്ങ മൊത്തം പഴുത്ത് പഴുത്തു മൂക്കിലേക്ക് കിടക്കുമ്പോൾ ആരും പറിക്കുന്നില്ല. കാരണം ഇത് പറിച്ചു കഴിഞ്ഞാൽ ശവം തിന്ന മാങ്ങയാ, അത് വേണ്ട മൊത്തം ആരും പറിച്ചില്ല. രണ്ട് കള്ളന്മാർ നിശ്ചയിച്ചു, ഇന്ന് രാത്രി ഈ മാങ്ങ മൊത്തം മോഷ്ടിക്കണം. കള്ളന്മാർ അർദ്ധരാത്രി ശവക്കോട്ടയ്ക്കത്ത് കയറി. എങ്ങനെയൊന്ന് കരണ്ട് പോയ ദിവസമാണ്. രാത്രി 12:30 കഴിഞ്ഞു, മാങ്ങ മൊത്തം പറിച്ചു. പറിച്ച കൂട്ടത്തിൽ രണ്ട് മാങ്ങ ശവക്കോട്ടയ്ക്ക് പുറത്ത് റോട്ടിൽ വീണു, ബാക്കിയെല്ലാം അകത്തു വീണു. ഈ സമയത്ത് മാങ്ങ എല്ലാം പറിച്ചിട്ട് കള്ളന്മാർ താഴെ ഇറങ്ങിയപ്പോൾ പള്ളിന്റെ ഇടയിൽ ഭയങ്കര ചൂട് കരണ്ട് പോയതുകൊണ്ട് അച്ഛനും കപ്പയറും നിശ്ചയിച്ചു, ഇച്ചിരി നടക്കാം. അർദ്ധരാത്രി രണ്ടുകൂടി കൈക്ക് പിടിച്ച് റോട്ടിൽ കൂടി നടക്കാൻ തുടങ്ങി. നടന്ന് നടന്ന് ശവക്കോട്ട ഇറങ്ങുമ്പോൾ അകത്തൊന്നൊരു വർത്തമാനം, അകത്തൊന്നൊരു വർത്തമാനം. കോട്ടയ്ക്കകത്തുനിന്ന്, ശവക്കോട്ടയ്ക്കകത്തുനിന്ന് ഇവർ ചെടി കൊടുത്തപ്പോൾ പറയ, ഇത് നിനക്ക്, ഇതെനിക്ക്, ഇത് നിനക്ക്, ഇതെനിക്ക്. അകത്ത് മാങ്ങ എണ്ണിക്കൊണ്ടിരിക്കുക, കാരണം നല്ല കള്ളന്മാരായത് കൃത്യമായി എണ്ണിയ, ഇത് നിനക്ക്, ഇതെനിക്ക്. അച്ഛനും കപ്പിയാരും മനസ്സിൽ കണ്ടു, അപ്പോ അകത്ത് ശവങ്ങളെ കിടക്കുന്ന വർത്തമാനം പറഞ്ഞാരാ. അവർ നോക്കിയപ്പോൾ വീണ്ടും കേക്കിയ, ഇത് നിനക്ക്, ഇതെനിക്ക്. അവര് പറഞ്ഞു, ദൈവം പിശാശി മടങ്ങി വന്നു, ദൈവത്തിന് ദൈവം പിടിക്കുന്നു, പിശാശിനെ പിശാശി മാറ്റി. അങ്ങനെ ഓരോന്നും മാറ്റി മറിച്ചു വിരിക്കുമ്പോൾ അകത്ത് എണ്ണം തീർന്നപ്പോഴേ കള്ളം പറഞ്ഞു, പുറത്ത് കിടക്കുന്നതിൽ ഒന്ന് നിനക്ക്, ഒന്നെനിക്ക്. പുറത്ത് കിടക്കുന്നതിൽ ഒന്ന് നിനക്ക്, ഒന്നെനിക്ക്. കള്ളം പറഞ്ഞത് വാങ്ങിക്കുറിച്ച. പക്ഷെ ഇവർക്ക് ഈ മാങ്ങി അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവരോർത്തു, പുറത്ത് ഞങ്ങൾ കണ്ടെന്ന, ഇതിൽ ആര് ദൈവത്തിന്റെ, ആര് പിശാചിന്റെ. ആകെ കഷ്ടപ്പെട്ടു, രണ്ട് നെഞ്ചത്തടിച്ചു, വീണു, ചത്തു. അതിനർത്ഥം കർത്താവ് വന്ന പോകുമെന്ന് അറിയാത്ത പല കൃത്യാനി പേരുണ്ട് എന്ന് ഞങ്ങളോട് ഞങ്ങൾ പറയും. വരണ്ട താമസം, അപ്പൊ പോയി ചോദിച്ചാ മതി. ഞങ്ങൾക്കത് ആ സന്തോഷം. മടങ്ങി വരട്ടെ, ഇന്ന് രാത്രി എന്റെ യേശു വന്ന നീ പോകുമോ? പോകണമെങ്കിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഈ വചനത്തിന്റെ വ്യവസ്ഥ നീ പാലിക്കണം. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട്, സ്നാനപ്പെട്ട്, വേർപെട്ട്, വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കണം. ഞാൻ രണ്ടാമത്തെ ഭാഗത്ത് വരാം. നോഹയുടെ കാലം കഴിയുമ്പോൾ ലോത്തിന്റെ കാലം. അവിടെ പറയുന്നത് ലോത്തിന്റെ കാലത്ത് എന്താ വായിക്കുന്നത്? എങ്ങനെയാ ലോത്തിന്റെ കാലത്തെ പ്രത്യേകത? ദൈവത്തിന്റെ കൃപയാൽ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിന്റെ കൂടെ വിളികൾക്കത് ഇറങ്ങിയ വ്യക്തിയ ലോത്ത്. അവന്റെ പോക്ക് ദോഷത്തിലായിരുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വീട്ടിൽ ലോത്തില്ല, അവൻ പട്ടണത്തില്ല. അവൻ പട്ടണത്തിൽ ചെന്നപ്പോൾ പട്ടണത്തിലിരിക്കേണ്ട പലതും ലോത്തിന്റെ വീട്ടിൽ വന്നു. എന്ന് പറഞ്ഞാൽ ഈ അനേക ക്രൈസ്തവ കുടുംബത്തിൽ ഇരിക്കാത്ത പല വിരിപ്പുണ്ട്. ക്രൈസ്തവോ ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ചെറുപ്പക്കാരുടെ കയ്യെ നോക്കിയപ്പോൾ ഒരു വെള്ളച്ചരട്, ഒരു വെള്ളച്ചരട്. ചെന്തോത്തിനാ കുഞ്ഞ് ഈ
കരകെട്ടേക്കുന്നത്. മറുപടി ദോഷം മാറാന വെട്ടുകാട്ട് പോയപ്പ കിട്ടിയില്ല ഈ വെള്ളച്ചെണ്ണല്. ഞാൻ പറഞ്ഞു ഇത് കെട്ടിട്ട് വല്ല ഗുണമുണ്ടോ? മറുപടി യോ, എന്തൊരു ഗുണമാണെന്നറിയാമോ? ദോഷം മൊത്തം മാറി. എഗസ്കേൽ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യമെടുത്ത് വായിച്ചു കേൾപ്പിച്ചു പറഞ്ഞു. വേദം പറയുന്നു, പക്ഷിയെ പോലെ നിന്റെ ഭുജത്തിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്ന മന്ത്രചരടുകൾക്ക് രക്ഷകൾക്ക് ഞാൻ എതിരാണ്, അവയെ നിന്റെ ഭുജത്തിൽ നിന്ന് പറിച്ചെറിയുക, അപ്പോൾ ഞാൻ നിനക്ക് രക്ഷകനായിരിക്കും. ക്രൈസ്തവോ, ഇന്ന് രാത്രി നിന്റെ പക്ഷിയെ പോലെ വേട്ടയാടുന്ന മന്ത്രചരട് വലിച്ചു പൊട്ടിക്കേ. ദുരാചാര കെട്ടുകൾ നീ വലിച്ചു പൊട്ടിക്കേ. വ്യവസ്ഥക്കാർ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കേ. ക്രൈസ്തവോ, അനേക വ്യക്തികൾക്കും മന്ത്രചരടല്ല, അതിനേക്കാൾ വല്ല ചരടുകൾ കിടപ്പുണ്ട്. ചില പറഞ്ഞ സ്നാനപ്പെടാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹം പാസ്റ്ററെ, പക്ഷെ ഭർത്താവ് സമ്മതിക്കുന്നില്ല, ഇതൊക്കെ ഊരാ. അനേകർക്ക് സ്നാനപ്പെടാൻ ഇഷ്ട, പക്ഷെ ഇത് ഊരുന്ന കാര്യത്തില ഇച്ചിരി ബുദ്ധിമുട്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഇത്തോണ്ട് മുക്കുന്ന കൂട്ടിറങ്ങിയിട്ടുണ്ട്, അവർക്ക് ശാശിന്റെ കൂട്ടരാസലോ. ഇത്തോണ്ട് മുക്കുന്നവരെ കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ള കാരണം, പിതാക്കന്മാർ വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധ അവസ്ഥയിൽ നിന്ന് പോരാടി അടിയും ഇടിയും കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് സ്ഥാപിച്ചെടുത്ത ഈ സത്യപ്രമാണത്തെ വളച്ചൊടിക്കുന്ന ദുഷ്ടപിശാചനാമത്തിൽ മാറി വ്യവസ്ഥയിൽ വരുമ്പോൾ ദൈവസ്നേഹത്തിൽ ഒപ്പിക്കുക. വ്യവസ്ഥയില്ലെന്ന് ഞാൻ പറയാൻ കാരണമുണ്ട്.
എന്താ കാരണം? സ്നാനത്തെ ബൈബിൾ പറയുന്നത് കുഴിച്ചിടിയില്ല എന്നാ. കുഴിച്ചിടിയില്ല, അങ്ങനെ എങ്ങനെ കുഴിച്ചിരുന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. ഒരാൾ ചത്തു, ചത്തവനെ കുഴിച്ചിറങ്ങ നേരത്ത് നമ്മൾ ചെയ്യാറുണ്ട്, കുഴിക്കകത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിനു മുൻപ് തന്നെ വീട്ടിലെ മക്കളും മരുമക്കളെല്ലാം കുഴിക്കാന്ന് ഓടെല്ലാം കുഴിയെടുക്കും. ഒരൊറ്റ എണ്ണത്തിന് മാറി ഇട്ട് കുഴിച്ചിടാറില്ല. ഇനി ഇട്ട് കുഴിച്ചിട്ടാൽ എന്തു പറ്റും? ഒന്നും പറ്റത്തില്ല. കേട്ടോ, ഇപ്പൊ പറയാം. കൊണ്ടുവന്ന് പോക്കിന് സമയമാനം പാടിക്കൊണ്ട് പോകുമ്പോൾ ഈ കൂട്ടത്തിൽ കള്ളന്മാരും കാണും. അവര് അവിടെ കുഴിക്കര വെച്ചിട്ട് അവസാന പരിപാടി നടത്തുമ്പോഴും നോക്കുന്നത് ഇവരെ കടുത്ത തൂരി ഒന്നാണ്. ഊരിട്ടില്ല, അകത്ത് വെച്ചു, മണ്ണിട്ട് മൂടി. ഇവരെല്ലാം പോന്നു, കള്ളനും പോന്നു. രാത്രി 12 കള്ളൻ നേരെ വരും, മണ്ണ് മാന്തും, ഇവനെ പൊക്കി പുറത്തെടുക്കും. കടുത്ത തമാല അവം കൊണ്ടുപോകും, ബാക്കി ശവം പട്ടിക്കൊണ്ടുപോകും, നാട്ടുകാർക്ക് നാടും. അതുകൊണ്ടാണ് പറയുന്നത് കുഴിച്ചിടുമ്പോൾ ഊരിയച്ച കുഴിച്ചിടാതെ. ഏതല യാക്കോവിലെ കത്തോലിക്കലോ മർത്തോമയിലോ മാമോദീസ മുക്കുന്ന കുഞ്ഞിനെ കമ്മലിട്ടുകൊണ്ട് മുക്കുവോ? കമ്മലിട്ട് തളിക്കുകയോ? ഇല്ല. അത് പറ്റാത്തിലെ കറ കുഴിച്ചിടിയിലായതുകൊണ്ടാ. സ്നേഹിത, കുഴിച്ചിടിയിൽ ഊരിയിട്ടാണെങ്കിൽ സ്നാനം കുഴിച്ചിടിയിലാണ് നീ ഊരിക്കൊണ്ട് തന്നെ. അപ്പൊ ചോദിക്കൂ, മുങ്ങിക്കഴിഞ്ഞിടാമോ? ഇടാൻ പാടില്ല. വിട്ട് കിളഞ്ഞത് പിന്നെ എടുക്കരുത്, അതെടുത്താൽ പന്നിയുടെ സ്വഭാവമായി പോകും. ക്രൈസ്തലോ, ഇന്ന് രാത്രി വ്യവസ്ഥയിൽ സ്നാനപ്പെടേ. ക്രൈസ്തലോ, വ്യവസ്ഥയിൽ സ്നാനപ്പെടേ. അതാ യേശുവിന് വേണ്ടത്. ക്രൈസ്തലോ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ മുങ്ങാൻ വാക്യമുണ്ടോ? ഉണ്ടെന്നേ. അതാ പറയുന്നത് സ്നാനം കുഴിച്ചിടിയില്ല, അത് മുങ്ങിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മളൊക്കെ ഈ ദൈവദാസന്മാരൊക്കെ കുഴിച്ചിടുവാൻ എക്സ്പീരിയൻസ് ഉള്ളവരാ, കുഴിച്ചിടുന്നവരാ, നിങ്ങൾ കണ്ടിട്ടുള്ളവരാ. ശവം കുഴിച്ചിടാൻ നേരത്ത് അവസാന ക്രമം ചെയ്യുന്നത് ഒരു പിടി മണ്ണെടുത്ത് കുഴിക്കകത്ത് വെച്ച ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ദൈവദാസൻ ഈ മണ്ണ് തെളിപ്പിച്ചുകൊണ്ട് പറയും, മനുഷ്യാദി മണ്ണാകുന്നു, മണ്ണിൽ നിന്നെടുക്കപ്പെട്ടവരെ മണ്ണിലേക്ക് തിരികെ ചേരുവിൻ, കാലാവസാനത്തിങ്കിൽ നിന്നെ ഓഹരി പ്രാപിക്കണമെന്ന് നീ എഴുന്നേറ്റു വരും, ഇപ്പോൾ നീ പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഈ മണ്ണെടുത്ത് പുറത്തിട്ടിട്ട് ആരും തിരിച്ചു പോരത്തില്ല. അങ്ങനെയെങ്കിൽ അടുത്ത് കഴിഞ്ഞ മമ്മട്ടിയുമായിട്ട് രണ്ടെണ്ണം വന്ന് മണ്ണ് വെട്ടിക്കോരിയെടുത്ത് അവനെ മൂടും. അപ്പോഴേ കുടിച്ചിടിയിലാകത്തുള്ളൂ. തളിച്ചാൽ കുടിച്ചിടിയിലാകത്തില്ല, തുടച്ചാൽ കുടിച്ചിടിയിലാകത്തില്ല, കൊടഞ്ഞാൽ കുടിച്ചിടിയിലാകത്തില്ല. കുടിച്ചിടിയിലാകണമോ? വെട്ടി മൂടണം. അതുകൊണ്ടാ പെന്തക്കോസ്തുകാർ സ്നാനപ്പെടുത്തുന്ന മുക്കുന്നത്. അവന് തലമുടി വരെ വെള്ളത്തിൽ മുങ്ങണം. കുടിച്ചിരുന്നവന്റെ അവസാന ഭാഗം വരെ, മുടി വരെ മണ്ണിനടിയിലാക്കുന്ന പോലെ നീ വ്യവസ്ഥയിൽ സ്നാനപ്പെടണം. അത് മാത്രമല്ല, വ്യവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ള വ്യവസ്ഥകൾ നിന്റെ വീട്ടിൽ വരാതിരിക്കുന്ന ലോകത്തിലെ പാരമ്പര്യത്തിലെ ചരടുകൾ വീട്ടിൽ ഇരുത്തുന്ന ഒരു വ്യക്തിയ ലോത്തേ. സ്വന്തം സഹോദര, പാരമ്പര്യ ചരടിനെ വലിച്ചു പൊട്ടിച്ചിട്ട് ദുരാചാര കെട്ടു വലിച്ചു പൊട്ടിച്ചിട്ട് വീട്ടിൽ പാർക്കുന്ന വ്യക്തിയായി നീ മാറുക. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ലോത്തിന്റെ കാലത്ത് ഞാൻ കൂടുതൽ പഠിപ്പിച്ച് സമയമെടുക്കുന്നില്ല. മൂന്നാം ഭാഗം പറയുന്നു,
പറയുന്നു അന്ന് രണ്ടുപേർ ഒരു കിടക്കമേൽ കിടക്കും. ഇതിന് സിലോൺ പെന്തക്കോസ്തെ പറയുന്ന ഭാര്യ ഭർത്താവുമാണ്. അയ്യോ കള്ളമാ സ്വത്രം, ഇത് ഭാര്യ ഭർത്താവും അല്ല. അവർ നമ്മെ കുറിച്ച് വേർപെട്ട പെന്തക്കോസ്തുകാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, പ്രൈവറ്റ് ബസ്. കേട്ടോ,
അവർ ട്രാൻസ്പോർട്ട് ബസ്, നമ്മൾ പ്രൈവറ്റ് ബസ് വന്ന
സ്വത്രം. ഇത് കേട്ട് എനിക്കും ഭയങ്കര ചിരി വന്നു.
ചിലരെ കാര്യം കേൾക്കണം, എന്റെ കൂടെ ഇന്ന് രാത്രി വന്ന സി പി എമ്മുകാരനാണ്, സിലോൺ ബന്ധക്കോസുകാരൻ. അവൻ തത്തി അറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ ആരാധിക്കാൻ വന്നു. ചോദിച്ചോ ഇപ്പൊ പറയും, സിലോൺ ബന്ധക്കോസ് പറയുന്ന നമ്മൾ പ്രൈവറ്റ് ബസ്, അവരെ അവരെ ട്രാൻസ്പോർട്ട് ബസ് വന്ന. അതിന്റെ കാരണം അവര് പറയുന്ന വ്യവസ്ഥ പ്രകാരമുള്ളവരും നമ്മൾ വ്യവസ്ഥ ഇല്ലാത്തവർ വന്ന. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ല, ട്രാൻസ്പോർട്ട് ബസ് പഞ്ചറായാൽ ആ കിടപ്പ് അവിടെ കിടക്കും, അവിടെ കിടക്കും. പിന്നെ അവൻ പോകണമെങ്കിൽ അവിടെ നിന്ന് വരണം മറ്റവനെ കെട്ടി വിളിക്കുക. പ്രൈവറ്റ് ബസ് അങ്ങനെയല്ല, അവൻ പഞ്ചറായോ അടുത്തവൻ ഉടനെ കയറാനുണ്ട്. അവിടെ സ്റ്റോക്ക് ഉണ്ടെന്ന് എന്ന് പറഞ്ഞാൽ നീ വീണാൽ ഉടനെ പൊക്കാൻ അവിടെ ആത്മാവിന്റെ കൃപയുണ്ട്. സ്വതം രണ്ട്, ട്രാൻസ്പോർട്ട് ബസ്സിന് ഇറങ്ങി പൊട്ടിച്ചാൽ ആ പൊട്ടിയതും കൊണ്ട് നടക്കും, പ്രൈവറ്റ് നടക്കത്തില്ല. അവൻ പൊട്ടിയാൽ മാറ്റിയിട്ടേ നടക്കത്തുള്ളൂ.
എനിക്ക് അതുകൊണ്ട് പ്രൈവറ്റ് എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
അതുകൊണ്ട് ഞാൻ പറയാം, രണ്ടുപേരിൽ കിടക്കമേൽ കിടക്കും എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവല്ല, പിന്നെ ആരെന്നറിയാമോ? അതാണ് ഒരമ്മയുടെ കൂടെ ഒരു കിടക്കയിൽ അപ്പുറത്തിപ്പുറത്ത് കിടന്ന രണ്ട് മക്കൾ, യാക്കോബും ഏശാവും. ഒറ്റ മക്കൾ പറഞ്ഞാൽ യാക്കോബുമാർ എടുക്കപ്പെട്ടു, ഏശാവുമാർ വിടപ്പെട്ടു. യാക്കോബുമാർ ആരാ? യാക്കോബ് ചതി എന്ന പേരിന്റെ അർത്ഥം, ചതിയന്മാർ പോകൂല്ല. ആ ചതി മാറാൻ ദൈവത്തിന് പിടി കിട്ടണം. പിടി കിട്ടിയത് എവിടെ വെച്ചറിയാമോ? തന്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ അക്കരെ കെട്ടി നിരത്തി നിർത്തിയിട്ട് വരുമ്പോൾ ഓരോ കൂട്ടരെ കൊന്നുകൊന്നിങ്ങ വന്നാൽ അവസാനം എന്നെ കാണാവൂ, എന്നെ കാണുമ്പോ ഓടാമെന്ന് പറഞ്ഞ് ഇക്കരെ പുള്ളി നിൽക്കുമ്പോൾ ദൈവം നിശ്ചയിച്ചു ഓടണ. അവന്മാരൊക്കെ ഓടിയാലും പുള്ളിക്കോടാൻ പറ്റാത്തൊരു പിടി പിടിച്ചു. പിടി കിട്ടി അവിടെ പത്രം പറഞ്ഞ് നിൽക്കുന്നിപ്പി. അവൻ പറഞ്ഞു, ദൈവം എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ. ഓടെ ദൈവം ചോദിച്ചു, നിന്റെ പേരെന്ന? ആദ്യം അപ്പൻ ചോദിച്ചു, നിന്റെ പേരെന്ന? ഉത്തരം, ഞാൻ നിന്റെ മകൻ ആദിജാതനേശാവേ. കണ്ടോ, അയ്യോ അത് പറയാൻ ഭയങ്കര സാർ. രണ്ട് കണ്ണ് കാഴ്ചയുള്ള യാക്കോവ് കാഴ്ചയില്ലാത്ത അപ്പനെ പറ്റിച്ചു. പറ്റിച്ചുപോയ പുള്ളിയെ കാഴ്ചയുള്ള അമ്മായിയപ്പൻ കാഴ്ചയുള്ള ഇവനെ പറ്റിച്ചു. സ്വപ്നം അതൊക്കെ പറഞ്ഞാൽ ഇന്നെങ്കിലും തീരുമില്ല, അങ്ങോട്ട് കടക്കുന്നില്ല. പറ്റിയിലൊക്കെ കഴിഞ്ഞ അവസാനം പുള്ളി ചോദിച്ചു, നിന്റെ പേരെന്നാ? സമ്മതിച്ചു യാക്കോവേ, ചതിയൻ. സമ്മതിച്ചവൻ ദൈവം പറഞ്ഞു, ഇനി നീ ചതിയനല്ല, ഇസ്രായേൽ.
വ്യവസ്ഥയിൽ കുറവാറ്റി പറഞ്ഞ അവന്റെ മക്കൾ എടുക്കപ്പെടും,
അല്ലാത്തവരോ വിടപ്പെടും. യശവാര പായസത്തിന് വേണ്ടി ക്രമവിധവൻ. വൈസദോൻ നിന്റെ വ്യവസ്ഥയുണ്ടല്ലോ, വല്ലതിനു വേണ്ടി വിറ്റി കളയരുത്, നിന്റെ കാര്യം പോക്കാം. വൈസദോൻ അത്ര ഇപ്പൊ പറയാം. രണ്ടുപേർ പൊടിച്ചുകൊണ്ടിരിക്കും. ആരാ? ഒരു തീ എടുക്കപ്പെടും, ഒരു തീ വിടപ്പെടും. ഇത് രൂത്തും ഓർപ്പയും. രൂത്ത് എടുക്കപ്പെട്ടു, ഓർപ്പ വിടപ്പെട്ടു. ആരാ രൂത്ത്? അമ്മായി അമ്മയോട് പറ്റി നിന്നവൾ. പറ്റി നിന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. മൂന്ന്, രണ്ടുപേർ വയലിൽ ആയിരുന്നു. ഒരുവൻ എടുക്കപ്പെട്ടു, ഒരുവൻ വിടപ്പെട്ടു. ആരിവർ? ആബേലും കയീനും. ഇവിടെ രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആബേലും കയീനും. ആരാണ് ഹാബേൽ? വ്യവസ്ഥയിൽ ആരാധിച്ചവൻ. ആരാണ് കയീൻ? അവസ്ഥയിൽ ആരാധിച്ചവൻ. ഞാൻ പണ്ട് സണ്ണ സ്കൂളിൽ പഠിച്ചപ്പോൾ സണ്ണ സ്കൂൾ ടീച്ചർ എന്നെ പഠിപ്പിച്ചത്, ഹാബേലും കയീനും യാഗം കഴിച്ചു, ദൈവം പ്രസാദിച്ചത് ഹാബേലിന്റെ യാഗത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താ സാറെ കാരണം? മറുപടി, കയ്യിൽ കൊണ്ടുവന്നത് പെട്ട് കാച്ചിലും പെട്ട് ചെനയും പെട്ട് കപ്പയും ഒക്കെ ആയിരുന്നു, ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന് സമുദായത്തിൽ പഠിപ്പിക്കുന്ന അങ്ങനെ തന്നെയാ. അയ്യോ മന്ദമാക്കാതെ, അങ്ങനെയല്ല. വചനം പഠിപ്പിച്ച പിടികിട്ടിയത് അവൻ കൊടുത്തത് മേത്തരമായ കൃഷിഫലമാ. പക്ഷെ ദൈവത്തിന് വേണ്ടത് മേത്തര കൃഷിയല്ല, വ്യവസ്ഥയുടെ യാഗവസ്തുവാ.
ഒന്നുകൂടി പറഞ്ഞാൽ അവസ്ഥയിൽ കയ്യും കൊടുത്തു, ഹാബേലും വ്യവസ്ഥയിൽ കൊടുത്തു. വ്യവസ്ഥ കേൾക്കണോ? ഒന്ന്, യാഗവസ്തു ജീവനുള്ളതായിരിക്കണം. രണ്ട്, യാഗവസ്തു ഊനമില്ലാത്തതായിരിക്കണം. മൂന്ന്, യാഗവസ്തു രക്തം ചൊരിയുന്ന ആണായിരിക്കണം. നാല്, യാഗവസ്തു വേർപെട്ട വിശുദ്ധമായിരിക്കണം. കാച്ചിൽ വേർപെട്ടതാണോ, കാച്ചിൽ ആമോ പെണ്ണോ ആർക്കറിയാം, കാച്ചിൽ തുള്ളാറുണ്ടോ ഇല്ല. എന്നാൽ ആരാധനയ്ക്ക് വരുന്ന യാഗവസ്തു തുള്ളുവാൻ ജീവനുള്ളതായിരിക്കണം. ആട്ടിൻകുട്ടിയെ നോക്കെ, അവൻ ചലിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന വളരെ ചുരുക്കമാണ്. ഞങ്ങൾ തമിഴ്നാട്ടിലേക്കോ നമ്മുടെ തിരുവനന്തപുരത്തോ വന്നാൽ ഇതുപോലെയല്ല ഓടി നടന്ന് പ്രസംഗിക്കാറുണ്ട്. ഞാൻ വളരെയധികം ഒരു ഭാഗത്ത് പ്രസംഗിച്ചോളിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ തുണ്ടെഴുതി തന്നു. ആ തുണ്ടിൽ എങ്ങനെയാ, നിങ്ങൾ പെന്തക്കോസ്തുകാരൊക്കെ ഈ പ്രസംഗിക്കുമ്പോഴും പാടുമ്പോഴും തുള്ളുന്ന എന്തിനാ, തുള്ളുന്ന എന്തിനാ? ഞാൻ മറുപടി പറഞ്ഞു, മോനെ ഇത് തുള്ളുന്നതല്ല, തുള്ളിക്കുന്നതാ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദ ചേഞ്ച് ഓഫ് ദ വേർഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ തുള്ളലില്ലാത്ത വ്യക്തിയാണെങ്കിലും പുള്ളി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ എഴുതിയക്കുന്ന കാര്യം എഴുതി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനേക സ്ഥലത്ത് കേട്ടിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ആദ്യമായി കേട്ടോ പറയാം. ഒരിക്കൽ 1000 കാലുള്ള അത്ത ഈവനിങ് വോക്കിന് പോയി. അങ്ങനെ പോയി പുള്ളി നാലും കൂടിയ ഒരു ജംഗ്ഷനിലെത്തി. എത്തിയപ്പോൾ ഒരു തവള ചാടിച്ചാടി വരുന്നു. ഇത് കണ്ട് അത്തയ്ക്ക് പിടിച്ചില്ല, അത്ത കൈകൊട്ടിട്ട് അവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. തവള നിന്നു. അത്ത ചോദിച്ചു, എനിക്കെത്ര കാലുണ്ട്? തവള പറഞ്ഞു, നിനക്ക് 1000 കാല്, നിനക്കോ 4, പിന്നെ എന്നായിത്ര ചാട്ടം. ആ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുക, പിന്നെ എന്നായിത്ര ചാട്ടം. മറുപടി നല്ല ചോദ്യം. കാരണം പറഞ്ഞാല് 1000 കാലം ചാടുന്നില്ല. എന്നോ ദുള്ളാമി സാഴുവ ഞാൻ അങ്ങഴഞ്ഞോണ്ടിരിക്കുക. 1000 കാലുള്ള ഞാൻ എഴയുമ്പോൾ 4 കാലുള്ള നീ എന്നാണ് ചാടുന്നേ. ഉത്തര ഇത്രയുള്ളൂ, 12,000 കുടുംബമുള്ള ഞങ്ങൾക്കില്ലാത്ത ചാട്ടം, 4-3 ഏഴ് പേർ തമ്പേരുള്ള നിനക്ക് എന്നാടാണ്. തവള മറുപടി പറഞ്ഞു, അത്തച്ചാര് ഈ ചാട്ടത്തിന് പുറകിൽ ഒരു രഹസ്യമുണ്ട്. എന്താ രഹസ്യം? പണ്ട് ഞങ്ങൾക്ക് കാലില്ലായിരുന്നു, പകരം ഒരു വാലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഞങ്ങളുടെ പേര് വായുനക്രി. കിടപ്പ് വെള്ളത്തിന്റെ അടിയില്, അവിടെ കിടച്ചുമാടക്ക ഇങ്ങനെ ഇടഞ്ഞോണ്ടിരിക്കുക. ഉടനെ ഞങ്ങൾ ഇടയ്ക്ക് മേലിവരും ചേട്ടന്മാർ ചാടുന്ന കണ്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കമേ, ഈ ചാട്ടത്തിന് തടസ്സമായ വാലെന്ന് മുറിച്ച് പകരം കാലുക ഞങ്ങൾ ചാടട്ടെ. പ്രാർത്ഥന കേട്ട ദൈവം കാലാകാലങ്ങളിൽ വാല് മുറിച്ചു, പകരം കാല് തന്നു. രൂപാന്തരപ്പെട്ട ഞങ്ങൾ ചാടാൻ തുടങ്ങി. അതാ ഞങ്ങൾ ചാടുന്ന, അതാണ് ഞങ്ങൾ ചാടുന്നത്. അപ്പൊ അത്ത ചോദിച്ചു, എന്നിട്ട് ഞാൻ എന്നാ ചാടാത്തത്? മറുപടി, നീ ജനിച്ചപ്പോഴുമായിരങ്കാല്, വളർന്നപ്പോഴുമായിരങ്കാല്, ചാകുമ്പോഴുമായിരങ്കാല്, നിനക്ക് രൂപാന്തരമില്ല, നീ ചാടത്തുമില്ല. ഇന്ന് രാത്രി രൂപാന്തരപ്പെട്ടവൻ ചാടും. രൂപാന്തരം വരണോ, പാരമ്പര്യത്തിന്റെ വാല് മുറിക്കണം. ക്രൈസ്തവോ, പാരമ്പര്യത്തിന്റെ വാല് മണിക്കിലിക്കം ചെണ്ടകൊട്ടെ സ്വപ്നം കതിനാ പൊട്ടി വെടിപൊട്ടി ആ പരിപാടികൾ വീട്ടിട്ട് ആരാധനയുടെ വ്യവസ്ഥയിൽ വന്നിട്ട് ജീവന്റെ വെളിച്ചത്തിൽ ദൈവത്തെ ആരാധിച്ചു നോക്ക്. അപ്പറിയാം തുള്ളലിന്റെ അവസ്ഥ. വള്ളം വഴിയാ, വള്ളം വഴി. ഇന്നുള്ള പാലൊക്കെ ഉണ്ട്, പണ്ട് വള്ളം വഴിയാ. ഞാൻ ഇനി പറഞ്ഞ ചുമ്മാ ഉദാഹരണം പറയുക. ഈ വള്ളമുള്ള കടവിൽ ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോഴേ രണ്ട് വള്ളം കിടപ്പുണ്ട്, ഒന്ന് ചാക്കോച്ചന്റെ വള്ളം, മറ്റൊന്ന് അവറാച്ചന്റെ വള്ളം. ഈ രണ്ടു പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാ. ചാക്കോച്ചൻ എന്റെ കൂട്ടുകാരന്റെ അപ്പൻ, അവറാച്ചൻ എന്റെ ബിന്ദുവായ പുള്ളി. എന്നെ കണ്ടിട്ട് പറഞ്ഞു, ജെയിംസ് മോനെ, ചാക്കോച്ചൻ വിളിച്ചു, ഈ വള്ളത്തെ കേറടാ. അവറാച്ചൻ പറഞ്ഞു, കേറല്ലേ, നീ അപ്പൻ അപ്പന്റെ അപ്പൻ അപ്പന്റെ അപ്പന്റെ അപ്പൻ ഒക്കെ കയറി വള്ളമിതാ, നീ കയറിക്കോ. അവറച്ചൻ വിളിച്ചു, ഞാൻ ആകെ സ്തംഭിച്ചു. ചാക്കോച്ചന് കയറിയാൽ അവറച്ചൻ പിണങ്ങും, അവറച്ചന് കയറിയാൽ ചാക്കോച്ചൻ പിണങ്ങും. എനിക്ക് കയറിയ പറ്റൂ, അക്കരെ പോവുകയും ചെയ്യണം. ഞാൻ നിശ്ചയിച്ചു ഏതിൽ കയറും. അവസാനം രണ്ടു കൽപ്പിൽ തീരുമാനിച്ചു, രണ്ടുപേരെ പിണക്കണ്ട. ഞാൻ നേരെ ചെന്നു, ഇടത്തേക്കാലെടുത്ത് ചാക്കോച്ചന്റെ വള്ളത്തേൽ, വലത്തേക്കാലെടുത്ത് അവറച്ചന്റെ വള്ളത്തേൽ. ഇപ്പൊ ചാക്കോച്ചനും വിഷമമില്ല, അവറച്ചനും വിഷമമില്ല. തിങ്കളാഴ്ച ഇവിട്, ചൊവ്വാഴ്ച ഇവിടെ, ബുധനാഴ്ച ഇവിട്, വ്യാഴാഴ്ച ഇവിടെ, വെള്ളിയാഴ്ച ഇവിടെ, ശനിയാഴ്ച ഇവിടെ, ഞായറാഴ്ച ഇവിടെയും ഒരിടത്ത്. ഇച്ചിരെ കഴിഞ്ഞപ്പോ
ചിരിച്ച രാക്ഷസൻ തുണിയെടുത്തു തുഴഞ്ഞു വള്ളമങ്ങോട്ടുമായി. അവരച്ഛൻ തുണിയെടുത്തു തുഴഞ്ഞു വള്ളമങ്ങോട്ടുമായി.
ഞാൻ വെള്ളത്തിലെ പോയി. എന്താണ് ഈ ഗതികേട് വരാതിരിക്കണോ? വല്ലവന്റെ വല്ലവന്റെ വള്ളത്തെ ചവിട്ടാതെ അക്കരെ പോകുന്ന വള്ളത്തെ ചവിട്ടണം. ചാക്കോച്ചൻ പറയ പോട്ടെന്നേ, അവളച്ചൻ പോയ പോട്ടെന്ന്. നിന്നിലേക്ക് അക്കരെ പോകിയ നിനക്ക് എന്തുവായിരിക്കാൻ കൂടെ ഉള്ളത് പറയുമെടാ. അപ്പനെ കുടിച്ചിട്ട സലായത് ഇവിടെ കിടക്കണം കേട്ടോ. അങ്ങ് പോകണമെങ്കിൽ പോട്ടട, അങ്ങല്ല പോകേണ്ടത്, എനിക്ക് അങ്ങാ പോകേണ്ടത്.
അനാചാരത്തിലെ പാരമ്പര്യത്തിന്റെ വാല് വെട്ടിമുറിച്ച് വ്യവസ്ഥയിൽ ആരാധിക്കുന്ന
കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ ആരും കണ്ണുകൾ തുറക്കരുത്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകൾ മുടക്കാം. സഹോദര, ഞാൻ ഇന്ന് രാത്രി പ്രസംഗിച്ചത് നിനക്ക് വേദനയാകരുത്, നിനക്ക് ദോഷമാകരുത്. യേശുവിന്റെ വരവെടുത്തു. സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, അവൻ വരുവാൻ സമയമെടുത്തു. ദുരാചാരം വീട് സ്നേഹിത, പാരമ്പര്യം വിട്, പ്രമാണത്വം വിട്, ആചാരം വിട്, വ്യവസ്ഥ കൈരാത്രി ഏൽപ്പിക്കേ. ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്ക, എനിക്ക് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. ആഗ്രഹിക്കുന്നവർ കടമുയർത്തിയാട്ടെ, ആഗ്രഹിക്കടമുയർത്തിയാട്ടെ. സഹോദരമാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Praise God. Hallelujah. എല്ലാ കണ്ണും അടയ്ക്കാം. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന്റെ മക്കളെ, യേശുവിന്റെ കരം നിന്റെ മേൽ പതിയട്ടെ. നിരോഗിയാണോ, ദുഃഖിതയാണോ, ക്ഷീണിതയാണോ, വേദനിക്കുന്നവനാണോ, നിന്റെ പ്രയാസം, നിന്റെ ബുദ്ധിമുട്ട്, നിന്റെ ക്ഷീണം അറിയുന്നവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. Praise the Lord. നിന്റെ പാപം മാറ്റി നിന്റെ ബന്ധനം അഴിക്കാൻ കരുത്തുള്ളവൻ, നിന്റെ പ്രതികൂലം മാറ്റി മാനിപ്പാൻ ശക്തിയുള്ളവൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രിയമക്കളെ, രാത്രി 12:30 വരെ പ്രസംഗിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ 1 മണിയാകുന്ന ഞാൻ പഠിക്കാൻ പോലും സമയം കൂടുതൽ എടുക്കാറില്ല. എങ്കിലും ഞാൻ ദൈവത്തോട് ഇങ്ങനെ, ദൈവമേ, ഞാൻ പഠിക്കുന്ന ഓരോ കാര്യത്തിലും നിന്റെ കൃപ എന്റെ മേൽ പകരണം. 1 മണിക്കൂർ രാത്രി പഠിച്ചാൽ മതി എനിക്ക്. ദൈവമെനിക്ക് അത്ഭുതമായ ബുദ്ധി തരുന്നുണ്ട്, ഇന്ന് വരെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എമ്മയ്ക്ക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന് വാങ്ങി ഏൽപ്പിച്ചു കൊടുക്കേ. നിന്റെ മന്ദത മാറ്റാൻ, അന്ധത മാറ്റാൻ, ബുദ്ധി ഹീനത മാറ്റാൻ ശക്തിയുള്ളവൻ ഇവിടെ ഇറങ്ങി തന്നിട്ടുണ്ട്. ക്രൈസ്തലോ, നിന്റെ മക്കളെ നിവേദനിക്കണ്ട, നിന്റെ തലമുറ ഗോത്രീ ഭാരപ്പെടണ്ട. വർഷങ്ങളായി വിവാഹം കഴിച്ചിട്ട് ഒരു കുഞ്ഞില്ലാതെ വേദനിക്കുന്ന സ്നേഹിത, നീ ഭാരപ്പെടണ്ട. മാനസിക തകർച്ചയിൽ നീ വേദനിക്കണ്ട. മക്കളെ തരുവാൻ കഴിയുന്നവർ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ചെയ്യേണ്ടത് നിന്റെ ഉള്ള അവന് വേണ്ടി കൊടുക്കേ.
ചേർന്ന് ഒരു പാട്ട് പഠിക്കാൻ പോകുക. ഇരിക്കുന്നു.